ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊതു സബ്ജക്റ്റ് പുനരുത്ഥാനം, ന്യായാസനം, പ്രതിഫലം. ന്യായാസനത്തിൽ പ്രതിഫലമെന്ന വിഷയം കഴിഞ്ഞ ദിവസം എന്തിനെല്ലാം പ്രതിഫലം കിട്ടുമെന്നുള്ള ആ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മനസ്സറിയാത്ത പല കാര്യങ്ങളും, നമ്മൾ നനയ്ക്കാത്ത പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അനേക വിഷയങ്ങളിൽ പ്രതിഫലമുണ്ടെന്ന് കർത്താവ് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അത് തരുന്ന വ്യക്തി തന്നെയാണ് പറഞ്ഞത്, അഭിപ്രായ പ്രകടനക്കാരും സാക്ഷികളുമല്ല പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ കാര്യത്തിന് കിട്ടുമെന്നാണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? പോലും അറിയോ, മനസ്സിലിരിക്കും. ആ ഒരാഴ്ചക്കകത്ത് ഇപ്പൊ എന്തെല്ലാം പ്രതിഫലം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ട് അറിയണം. പൈസലോ ആ ഓക്കെയാ പറഞ്ഞോ. രഹസ്യത്തിൽ അങ്ങനെ പറയണം, രഹസ്യത്തിലുള്ള ഇടംകൈ, വലങ്കൈ കൊടുക്കുന്നത്, ഇടംകൈ അറിയാതെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിലാരും അറിയാതെ കൊടുക്കുന്നത്. രണ്ട്, രഹസ്യത്തിൽ പ്രാർത്ഥന. മൂന്ന്, രഹസ്യത്തിൽ ഉപവാസം. പിന്നെ എബ്രായ ലേഖനം 11:6 ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന്, ദൈവത്തെ അറിയുന്നവന് അതിന് പ്രതിഫലമുണ്ട്. അപ്പോൾ അവകാശം എന്ന പുത്രത്വത്തിന്റെ ആ പ്രതിഫലം. അപ്പൊ അങ്ങനെ നമ്മള് വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തോന്നില്ല പ്രതിഫലം ഉണ്ടെന്നുള്ളതാണ് ഇത്, അതിന്റെ കണ്ടിന്യൂഷൻ. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ കാര്യമായിട്ട് വല്ലതും കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ ഇവിടുന്ന് രാജി വെച്ച് മടക്കേണ്ടി പോയില്ലെങ്കിലും ആ രഹസ്യ മുറിക്കൊക്കെ തൊതുങ്ങിയിരുന്നാൽ പോലും കിട്ടുന്ന പ്രതിഫലങ്ങളുടെ പട്ടികയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ നല്ല മനസാക്ഷി, അതെ നമ്മളെ കഴിവതുള്ളതായ പ്രാർത്ഥനകള്, മറ്റുള്ളവരെ കൈത്താങ്ങൽ, ഈ വിഷയങ്ങളെല്ലാം പ്രതിഫലാർഹമാണെന്ന്, നല്ല ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ പോലും അറിഞ്ഞ് പ്രതിഫലം തരുന്ന കർത്താവാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നമുക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പരിമിതമായ സാഹചര്യങ്ങൾ കഴിയുന്നതായ പ്രിയപ്പെട്ടവർക്ക് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ജോലി തിരക്കുകളുടെ നടുവിലും പ്രതിഫലം പ്രാപിപ്പാൻ ആദ്യ സ്വർഗീയ കവാടങ്ങൾ നമുക്കായി തുറക്കപ്പെടുന്നു എന്നുള്ള വസ്തുത ധൈര്യത്തിനും പ്രത്യാശയ്ക്കും അത് നൽകുന്നതാണ്. അതുകൊണ്ട് പ്രതിഫലാർഹമായ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നു. ഇനിയും അതേ തുടരുകയാണ്. എന്തിനെല്ലാം പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ കണ്ടു ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 14:12-14 വാക്യങ്ങൾ വായിച്ചാട്ട്. ലൂക്കോസ് സുവിശേഷം 14:12-14
വരെ
വളരെ ക്ലിയറായ ഒരു പഠിപ്പിക്കൽ. എങ്ങനെ പ്രതിഫലം ഉണ്ടാകും? മനുഷ്യന്റെ വീക്ഷണവും കർത്താവിന്റെ വീക്ഷണവും. ഈ അധ്യായത്തിന്റെ 1 എന്ന് വായിച്ചേ. ഈ അധ്യായത്തിന്റെ 1 പശ്ചാത്തലം ഒന്ന് അറിയാനാ.
അടുത്ത
7 വായിച്ചിട്ട് കർത്താവിന്റെ പഠിപ്പിക്കുകളുടെ മനോഹരം നിങ്ങളൊന്ന് നോക്കൂ. ധാർമ്മികമായും സാന്മാർഗികമായും സാമൂഹ്യ നിലവാരത്തില് നമ്മളെ ക്ഷണിക്കുന്ന ഒരാൾക്ക് പ്രയാസം വരരുത്, ക്ഷണിക്കപ്പെട്ട നമുക്കും പ്രയാസം വരരുത്. അപ്പോൾ ഈ പഠിപ്പിക്കുകളകത്ത് ഇരിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ പോലും ശ്രദ്ധേയമാണ്. പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജനത്തോട് ചെന്നാൽ അവർക്ക് ഏറ്റവും മുഖ്യാസനം ആ മതി. എന്നാൽ അതിനേക്കാൾ വലിയ ആൾക്കാർ വരുവാൻ ഒരുക്കിയിട്ടിരിക്കുന്ന സീറ്റുകളിൽ കയറിയിരിക്കുന്ന ആൾക്കാരെ പിടിച്ചിറക്കിക്കൊണ്ടുപോയി താഴെ ഇരുന്ന രംഗമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുമൊക്കെയുണ്ട്. അപ്പൊ കർത്താവ് ഇത് വളരെ മുന്നമേ പറഞ്ഞു, നിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഏറ്റവും മെയിൻ സീറ്റ് കയറി ഇരുന്ന് കളയരുത്, പുറകെ പോയി ഇരിക്കണം. അവിടുന്ന് വിളിച്ചവൻ നീ ഇരിക്കേണ്ട സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. പൈസലോ നല്ലൊരു പ്രമാണമാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ മാന്യതയ്ക്ക് ഭംഗം വരാതെയും മാന്യത നിലനിർത്തിയും മാന്യതയ്ക്ക് മകുടം ചാർത്തിയും കൊണ്ടുള്ളൊരു പഠിപ്പിക്കലാണ് നാം ചെയ്തു വരേണ്ട. നിത്യജീവിതത്തിലെ വിഷയങ്ങളിൽ നമ്മൾ ഭാഗവാക്കളാകുന്ന ഓരോ സംഭവങ്ങളും സംരംഭങ്ങളിലും അത് അതിന്റെ മാന്യത നിലനിർത്തിക്കൊണ്ടുള്ളതായ ഒരു നിലപാട്. അപ്പോൾ തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുവൻ, തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുവെന്നുള്ളതായ ആ വിഷയം കൊണ്ട് അവിടെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് അത്താരമോ മുത്താരമോ കല്യാണമോ എന്തെങ്കിലും ആകട്ടെ, ഒരു ക്ഷണം കൊടുക്കുമ്പോൾ ആരെ ക്ഷണിക്കണം, പ്രതിഫലത്തിന് ആരെ ക്ഷണിക്കണം എന്നുള്ളതാണ്. ആരെയും ക്ഷണിക്കില്ല എന്ന് ചോദിച്ച് പഠിപ്പിച്ചിട്ടില്ല. രാജാവിനെ മുതല് ദരിദ്രനെ വരെ വിളിക്കാം, ആ കാര്യത്തിനകത്ത് യാതൊരു നിരോധനവും ഇല്ല. കൊച്ചപ്പനെയും അമ്മാത്തിനെയും അമ്മാവിയെ നാഥവിനെയും പെങ്ങളെയും അനന്തരെയും ഒക്കെ വിളിക്കാം, നിന്നെ കുറിച്ചൊന്നും കുഴപ്പമില്ല, നിന്നെ വിളിക്കുന്നവരെ നിനക്ക് വിളിക്കാം. പക്ഷേ നിന്നെ വിളിക്കുന്നവരെ നീ വിളിച്ചാൽ ആർക്കറിയാം വിയാൽ, അതിനകത്ത് ബാക്കി ഉണ്ട് താനും, അത് ഞാൻ എന്റെ ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല. ആ ഇപ്പൊ സാധാരണ കല്യാണം മറ്റുള്ള പരിപാടികള് നമ്മുടെ കഴിഞ്ഞാൽ നമ്മുടെ വിളിയുടെ സ്റ്റാൻഡേർഡ് എങ്ങനെ, അതിന്റെ കുറികോല് എന്നാൽ കുറി കാനോൻ എന്ന വാക്കിന്റെ അർത്ഥം കുറികോല് എന്നാണ്. നമുക്കിതിനെല്ലാം ഒരു കാനോനികമായ ഒരു പരമ്പരാഗതമായ ഒരു പരിപാടിയുണ്ട്. സാധാരണ കല്യാണത്തിനൊക്കെ വിളിക്കാൻ നമ്മൾ തയ്യാറാന്ന് ലിസ്റ്റ് എടുക്കുന്ന എന്തോ എന്നെ വിളിച്ചതില്ല. നാട്ടിൽ ഏറ്റവും വിശക്കുന്നവനും ദാഹിക്കുന്നവനും ഭക്ഷണമില്ലാത്തവനും ഗതികെട്ടവനും രക്ഷം വീട് കോളനിക്കാരനും അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെങ്ങനെയായിരുന്നു, അതാണ് നമ്മളെ വിളിച്ചവരെ നിവർത്തിയുണ്ടെങ്കിൽ വിളിച്ചിരിക്കണം. അത് കർത്താവോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു വായിച്ചപ്പോഴേ. നമ്മൾ സബ്ജക്റ്റിലോട്ട് കയറുകയാണ്, പ്രതിഫലത്തെ വിഷയമാണ് കൊണ്ട് കർത്താവ് അവസാനിച്ചത്. ഒന്നും വായിച്ചാണ് നിർത്തി നിർത്തി. ആ കർത്താവിനെ പന്തിയിൽ ആ വീട്ടിൽ ഭക്ഷണത്തിനെ ക്ഷണിച്ചവനോട് യേശു പറഞ്ഞത്, അപ്പം ഇവരെ എല്ലാം വിളിക്കുന്നതിന്റെ ഉദ്ദേശം അവരുടെ വിഷയം വരുമ്പോ നമ്മളെയും തിരിച്ചു വിളിക്കും. ഇപ്പൊ നമ്മളുടെ സമ്മാനം കൊടുത്താൽ ആ സമ്മാനം അതുപോലെ തിരിച്ചു വരും. പണ്ടത്തെ കാലം ദോശാരത്തിനൊരു വാക്കുണ്ട്, പലിശയില്ലാ കടമ. ഇപ്പോഴാരും വാങ്ങുവാൻ തോന്നില്ല, വാങ്ങുകയും കൊടുക്കുകയല്ലോ, വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും കാണാൻ വേറെ വിഷയം. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയുകയാണ്, ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിക്കും. ഈ വിളിയെ സംബന്ധിച്ച് വിമർശനം കർത്താവ് ഇവിടെ പറയുന്നത്, അടുത്ത വാചകം ഒന്ന് വായിച്ചു നിർത്തി. ആ നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. അടുത്തത് എന്നാൽ നീ ഭാഗ്യവാനാകും. രക്ഷിക്കപ്പെട്ടതിന് തുല്യമായ ഒരു ഭാഗ്യസദ്യയുടെ വിളംബരമാണ് പറയുന്നത്. എങ്ങനെ ലഭിച്ച പാപം മറന്നും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, ഹോവയിൽ ആശ്രയിക്കുക ഹോ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഇതിന്റെ സാരാംശം എന്താണ്? വിശക്കുന്നവൻ, ദാഹിക്കുന്നവൻ, അംഗവൈകല്യമുള്ളവൻ, സമൂഹത്തിൽ താണവൻ, മറ്റുള്ളവരെക്കാൾ അവശനെന്ന് തന്നെ തന്നെ തോന്നുന്നവൻ ആയ സമൂഹം മാനിക്കാത്തവനെ നീ നിന്റെ വിഷയത്തിന് മുമ്പിൽ മാനിച്ചാൽ നീ മഹാഭാഗ്യവാനാകുമെന്ന് കർത്താവ് പറഞ്ഞു. ഇത് പറഞ്ഞ പുള്ളി കർത്താവ് തന്നെയാണ്. കാരണം ഭാഗ്യസിദ്ധി രക്ഷിക്കുവാൻ കഴിവുള്ളവനാ പറഞ്ഞ നീ ഭാഗ്യവാനാകും. അതിന്റെ അനന്തര ഫലം താരെ പറയുന്നതാണ് എടുക്കേണ്ടത്. അത് വായിച്ചേ, അവർക്ക് നീ അവരെ വിളിച്ച് ഭക്ഷണം കൊടുത്തതിന് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. അടുത്ത വാക്ക്, നീതിമാന്മാരുടെ പുനരുദ്ധാരണം. നമ്മൾ പഠിപ്പിക്കുന്ന വിഷയം അതാ ഇവിടെ. ക്രിസ്തു ന്യായാസനത്തിൽ വരുന്നത് നീതികെട്ടവരല്ല, നീതിമാന്മാരാണ്. നീതിമാന്മാരുടെ പുനരുദ്ധാരണത്തിൽ, ഒന്നാമത്തെ പുനരുദ്ധാരണത്തിൽ, വിശുദ്ധന്മാരുടെ പുനരുദ്ധാരണത്തിൽ നിനക്ക് എന്താ ഉണ്ടാകും? അതിന് ഭക്തിപകാരം അഥവാ പ്രതിഫലം ഉണ്ടാകും. ഈ നില പ്രതിഫലം വാങ്ങാൻ ഇതുവരെ പറഞ്ഞോട്ടെ, ഇവിടെ കല്യാണം നടത്തിയവരൊന്നും കാണുകയല്ല, നടത്താനൊക്കെ ഇരിക്കുന്നവരും ഒക്കെ ഉള്ളു. പിന്നെ അപ്പനും അമ്മയും പിടിച്ച് നിർത്തി കല്യാണത്തിന് ഒരുക്കി. ഇപ്പം നമുക്ക് വിളിക്കാനൊന്നും നോക്കത്തില്ല, നമ്മൾ വിളിച്ച നമ്മുടെ ഫ്രണ്ട്സിനെ വല്ലതും വിളിക്കത്തുള്ളൂ. ഒരു കാര്യം പറയാം, എല്ലാവരെയും നമ്മുടെ കടപ്പെട്ടവരെയൊക്കെ വിളിക്കണം. ആ വിളിയുടെ വിഷയത്തിൽ നമുക്ക് നിഷേധിക്കാനൊന്നും സാധ്യമല്ലെങ്കിലും നാട്ടിലെ പാവങ്ങളെ, സാധുക്കള്, വിശക്കുന്നവർ, ആയിക്കുന്നവര്, ഈ എളിയ വിഭാഗത്തോടൊരു കടപ്പാടും കരടയും കാണിക്കണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈയിടെ പോയി രണ്ട് കല്യാണം നടത്തില്ല, എങ്ങനെ ആക്കണം നടന്നതെന്നൊക്കെ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോഴായിരിക്കില്ല, ചോദിക്കുകയല്ലെന്നേ ഉള്ളല്ലോ. അതായിരിക്കും എന്ന് വൃത്തിയില്ല, വിട്ട് ഞാൻ വന്നുപോയി. ഞങ്ങളുടെ നാട്ടിലുള്ള ബാർബറ്, സാമ്പവര്, കുറവര്, കണിയാന്, സർവജാതികൾ, ഞാൻ പറഞ്ഞു മാന്യന്മാരെയും വീട്ടുകാരെയും മറന്നാലും ക്ഷണക്കാരെ വിട്ടേച്ച് പറഞ്ഞു. സാധുക്കളിൽപ്പെട്ട ഒറ്റ വ്യക്തികളെ മറക്കരുത്. അടച്ച് സാധുക്കളെയും പാവപ്പെട്ടവരെയും ഭക്ഷണം ഇല്ലാത്തവരെയും വിളിക്കുന്നത്, അവരെല്ലാവരും വന്നു. പൈസലോ ഉമ്മച്ചൻ എവിടെ ഉണ്ടായാലും ഞാൻ ഉമ്മച്ചനോട് ആ കാര്യം എടുത്ത് പറഞ്ഞു. വെച്ചാൽ ഞാൻ വിളിച്ചതിൽ ഏറ്റവും ശ്രദ്ധിച്ചത് വിശക്കുന്നവരും ദാഹിക്കുന്നവരും ഭക്ഷണം വകയില്ലാത്തവരും സാധുക്കളും ഒരുത്തരും കല്യാണം വിളിക്കാത്തായ കുടികളിൽ പോയി എന്റെ മക്കളെ വിട്ടു വിളിപ്പിച്ചു. എനിക്ക് വന്നേരം കിട്ടിയില്ല, പിന്നെ എന്റെ പാപ്പന്റെ മകൻ ഡോക്ടറാണ് അതിന്റെ മെയിൻ ചാർജ് വഹിച്ചത്. അവന്റെ നാട്ടുകാരെ മുഴുവൻ അറിയാം. സർവ്വരെ അടച്ചു വിളിക്കുമെന്നു വിളിച്ചു. ആ നല്ലൊരു ജനാവലി ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹമായിരുന്നു ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ എന്റെ മക്കളുടെ കല്യാണം നാട്ടിൽ നടത്താനിടയായാൽ 250 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് കുറഞ്ഞത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൽ കൂടുതൽ സംഗീതം ചെയ്തു. മനസാക്ഷി തുറന്ന് സത്യം പറയുക, സർവ ജാതികൾ അമ്മാത്തിനെയും കൊച്ചപ്പനെയും വീട്ടുകാരെയും മറന്നുപോയാൽ എനിക്കതിൽ കുട്ടിതവില്ല. എന്നാൽ ഈ സെറ്റിനെ മറക്കില്ലെന്ന് സർവക്ഷണക്കാരോടും പറഞ്ഞു. അതനുസരിച്ച് അവരും എന്നോട് പെരുമാറി. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, പണ്ട് മുതലേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻ്റെ അപ്പൻ കാണിച്ചതായ ആ മാതൃകയുടെ മുൻപാകെയും സാധുക്കളോട് കരുണ കാണിക്കണം, വിശക്കുന്നവന് ആഹാരം കൊടുക്കണം എന്നുള്ള പ്രിൻസിപ്പളിൽ ഒരു പടിയും പുറകോട്ട് പോയിട്ടില്ല. ഈ പ്രാവശ്യം എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും ഈ കാര്യം ചെയ്യുവാൻ എളിയ തോതിൽ എനിക്ക് സഹായിച്ചു എന്ന വസ്തുതയ്ക്ക് ദൈവവും മനുഷ്യനും ഒക്കെ സാക്ഷികളായിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ ദൈവം സാഹചര്യം തരികയാണെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളെ ആരെങ്കിലും ആൾ പിടിച്ച് ഭക്ഷണം തന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിയെപ്പറ്റായിട്ട് തോന്നുന്നു. നമ്മളവിടെ നിന്ന് പറയാം, അത് വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട. വീട്ടിൽ വെക്കുന്നവർ തന്നെ എന്നെ എല്ലാം വിളിച്ച് അവരുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞു വേണ്ടാന്ന് പറയാനേ ചിലപ്പോൾ പലതിനും നേരം കാണുകയുള്ളൂ. അപ്പം ചിലപ്പം അതെങ്കിൽ ഒന്നും വേണ്ടാന്ന് വരും. എന്നാൽ ഞാൻ പറയട്ടെ, ഇത് വിശപ്പോട് വാർത്തയോട് ഒരു ആവശ്യക്കാരൻ മുമ്പ് ചെല്ലുകയാണെങ്കിൽ അവൻ അതിനോടുള്ള അനുകമ്പ എത്ര വലുതാണെന്ന് ഓർത്തു നോക്കി. റൈസറോ, ആർക്കാണ് ആവശ്യതയുള്ളത്, ആർക്കാണ് ആവശ്യക്കാർ? പെന്തക്കോ സമൂഹത്തിന് ആവിധ കാര്യങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്നത് ഏറ്റവും ആവശ്യം. ഇവിടെ ഒന്നും ചെയ്യാനൊക്കെ നാട്ടിൽ കൊണ്ട് പിള്ളേരുടെ കല്യാണം വല്ലതും നടത്താൻ തീരുമാനിക്കുന്നവര് നിങ്ങൾ പലരിപ്പോ തളിമെടുക്ക് പറയാനുണ്ട്. കാരണം അടുത്ത കാലത്തെങ്കിലും അങ്ങനത്തെ കാര്യം നടക്കാൻ പോകുന്നില്ലെന്നുള്ളത് അറിയാം. നടക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ അവരോർത്തോണം. ആ ഒരു കാര്യം കൂടെ ചെയ്താൽ ദൈവസന്നിധിയിൽ അത് പ്രതിഫലാർഹമാണെന്ന് നമ്മുടെ കർത്താവ് പറയുന്ന വചനങ്ങളെല്ലാം സാൻമാർഗീയ ധാർമ്മിക ആത്മീയ മൂല്യങ്ങളടങ്ങിയ എല്ലാ ഉപദേശങ്ങളും ഈ പുസ്തകത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. ഒരു കല്യാണക്ഷണനും കല്യാണത്തിനോ ഒരു കാര്യത്തിനോ ഒരു വീട്ടിൽ ചെന്നാൽ എവിടെ ഇരിക്കണം, ആ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഇത്. പഠിച്ചാൽ എന്തോ എന്തെന്തും നല്ല കൾച്ചറലായിട്ട് തന്നെ എന്തും നല്ല കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിഷമമെന്നുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊരു വലിയ കാര്യം ചെയ്യുമ്പോൾ 10-100 ഭാഗങ്ങൾക്ക് ചാപ്പാട് കൊടുക്കുക, നമുക്കൊരു വിഷയമേ അല്ലത്. ആ പിന്നെയുള്ള വിഷമായിരിക്കും അവിടെ ചെന്ന് വിളിക്കുന്നത്. നീ അവരുടെ കുടിലിനകത്ത് ചെല്ലുമ്പോൾ അവരുടെ സന്തോഷം എത്ര വലുതാണ്. ഇന്ത്യൻ പ്രസിഡന്റ് നമ്മുടെ വീട്ടിൽ വരുന്നതിനേക്കാൾ ആദരവാണ് നമ്മുടെ ഒരു കുടിലിനകത്ത് ചെന്ന് അവരോട് ഒരു സംഭാഷണം പുലർത്താനോ ഒന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ക്ഷണിക്കാനോ ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോടുണ്ടാകുന്ന ആദരണീയത എത്ര ഭയങ്കരമാണ്. അതുകൊണ്ട് ഓർക്കുക, പ്രതിഫലത്തിന്റെ മാർഗമാണ് അവശത അനുഭവിച്ച ജനത്തോട് കാണിക്കുന്ന കടാക്ഷം. ദൈവം നമ്മോട് കാണിക്കുന്ന പ്രതിഫലാർഹമായ അനുഗ്രഹമാണെന്ന് ദൈവം അതിനെ വ്യക്തമാക്കിയിരിക്കും. അപ്പോൾ പ്രതിഫലം കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് അത് ഇവിടെ എഴുതിയിരിക്കുന്നല്ലോ. അടുത്തത് മത്തായി സുവിശേഷം. ഡയറക്റ്റ് പ്രതിഫലത്തിന്റെ വിഷയങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടാണ് പഠിക്കുന്ന, ഒന്നും വിട്ടുകളയല്ല. ഇതൊക്കെ ഒത്തുവരാൻ പ്രയാസമൊന്നുമില്ല. പറഞ്ഞില്ലേ മത്തായി 19:21, ലൂക്കോസ് 18:22.
ഇത് നല്ലൊരു മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ ചെന്നു ഗുരുദേവനെ പ്രാപിക്കാൻ. എന്റെ മകൾ വിശദാംശം എഴുതുന്നുണ്ട്, അതധികം സമയം പോരാതുകൊണ്ട് ഞാൻ അത് വായിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ഇദ്ദേഹനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം, കൽപ്പനകളൊക്കെ പ്രമാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഒരു ബാല്യം മുതല് ഈ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, ചെയ്തു വരുന്നു. അവൻ ആ ചെയ്തു വരുന്ന പറഞ്ഞ കാര്യങ്ങളെ നെഗറ്റീവായി കർത്താവ് പ്രതികരിച്ചില്ല. അങ്ങനെയൊന്നും അല്ല നീ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ല. പരീശന്മാരോടും ശാസ്ത്രിമാരോടുമുള്ള സമീപനത്തിൽ അവനോട് കർത്താവ് സംസാരിച്ചില്ല. അവൻ ചെയ്യുന്നു എന്നൊരു പോസിറ്റീവായ നിലയിലെടുത്തു. പക്ഷേ ഇനിയും നീ ചെയ്യേണ്ടത് എന്ന വിഷയത്തിലേക്ക് വന്നു. അതുപോലെ അപ്പൊ കടുത്ത കയ്യാ കർത്താവ് പറഞ്ഞു. ഇത് രക്ഷപ്പെടാൻ വിൽക്കണമെന്ന് വേദോസതി ബാക്കിയില്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുമെന്നേ പറഞ്ഞു. ഈ രക്ഷയ്ക്ക് വിറ്റും കൊടുക്കണ്ട, രക്ഷയ്ക്ക് സ്വതാഴ്ച വിടണ്ട. ഇപ്പൊ ചില പുള്ളി വിചാരിക്കുക കാര്യമായി പോയല്ലോ, ശരിയാ. സ്വതാഴ്ചയും വേണ്ട, ഒരു രക്ഷപ്പെടുന്നതില് അത് നമുക്ക് നമ്മുടെ യുവജനത്തിന് വിശ്വസിച്ചാൽ അതെ രക്ഷപ്പെടും. അത് നീതീകരണം, വിശ്വാസമുള്ള നീതീകരണവും സൗജന്യമാണ്. രക്ഷ ദൈവത്തിന്റെ ദാനവുമാണ്. വേദവാക്യം ഭംഗിയായി വ്യക്തമായി പഠിപ്പിക്കുന്നു, പക്ഷേ അതിന്റെ കൂടെ വല്ലതും വേണമെങ്കിൽ എന്തോ ചെയ്യണം? ഞാന് നാട്ടിലൊക്കെ പ്രസവിക്കാൻ പറയും, ഇവിടുത്തെ കഷ്ണിത്തല അവിടെ നിന്ന് മൂടിക്കിട്ടണമെങ്കിൽ ഇവിടെ വെച്ച് വല്ലതും ജയിലിച്ച് പോയി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ആ കിരീടം, ആ കിരീടം എന്ന് പറയുന്നത് പ്രതിഫലം എന്ന് പറയുന്ന പ്രവൃത്തിയുടെ മേലാ വരുന്നത്. രക്ഷ എന്നുള്ളത് ആരും ഒന്നും പ്രവർത്തിക്കേണ്ട കാര്യവിനെ കുറിച്ചല്ലേ. ക്രിസ്തുവിന്റെ മരണം എന്റെ പാപത്തിന്റെ പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിച്ച മാത്രമേ രക്ഷ വന്നു കഴിഞ്ഞു. ആ രക്ഷയ്ക്ക് പ്രവർത്തിക്കേണ്ട, വസ്തുവും വയ്ക്കേണ്ട, പ്രതിഫലം വാങ്ങുവാൻ അതെന്തെല്ലാം ചെയ്യണമെന്നുള്ളതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. കുഴിവും തുരുമ്പും കള്ളന്മാർ കിടക്കാതെ ഇരിക്കും സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. ദൈവം സഹായിച്ച് ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും വിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കയ്യിലുള്ള വലിപ്പം കൊടുത്താൽ മതി. നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. വിറ്റ് കൊടുത്തില്ലെങ്കിലും വേണ്ടിയല്ല, ഏതായാലും ദരിദ്രരെ മറക്കരുത്. ഓരോ പുറകെ വരുന്നു, ഓരോ സപ്പോസ്തവന്റെ വ്യൂവിൽ ദരിദ്രരും സഭയും എന്നുള്ള വിഷയത്തിന് പുറകാലെ വരുന്നു. വരുമ്പോൾ അത് പ്രതിഫലത്തിന്റെ വിഷയത്തിലേക്ക് കയറി വരികയാണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, വിശക്കുന്നവരെയും ദാഹിക്കുന്നവരെയും സമൂഹത്തിൽ അവശതയുള്ളവരെയും മറക്കരുത്. ദൈവത്തിന്റെ ഒരു പങ്കാളിത്തം അവരുമായിട്ടുണ്ടാകുവാൻ ഒരു സപ്പോസർ റോമാനത്തിൽ പറയുന്ന പോലെ ജാതികൾ നമ്മുടെ ആത്മീയ നന്മകൾക്ക് കൂട്ടാളികളായെങ്കിൽ നമ്മുടെ ഐഹിക നന്മകൾക്ക് എത്ര അധികമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വ്യക്തമായ ഉപദേശം അവിടെ തന്നിരിക്കുന്നുണ്ട്. നമുക്ക് ഉപദേശം തന്നെ തന്നിട്ടുണ്ട് റോമാലയനം 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അക്കാര്യം. അത് നമ്മൾ അക്കാര്യം വിട്ടു കളയരുത്. റോമാലയനം 15-ാം അധ്യായത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞ അതേ വാചകം തന്നെ അവിടെയുണ്ട്. നിങ്ങൾ എടുത്ത ആ ഒന്ന് പറഞ്ഞു വായിച്ചാട്ടെ. നിങ്ങളെ വാക്യം കിട്ടിയോ? 27 അതിന് കാര്യം ചെയ്യും. ഇപ്പോഴോ 25 മുതൽ അങ്ങ് വായിച്ചു, 25 മുതൽ വായിച്ചു. അതെ, ആദിവസഭയിലെ മക്കദോനി അഗായ ഫിലിപ്പി ഓരോ സഭകളിലെ ഈ ദരിദ്രന്മാർക്ക് സഹായം ചെയ്യുന്ന പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു. സഭയെ ലോകം അംഗീകരിച്ചിട്ടില്ല. സ്ഥാപിത സൗകര്യങ്ങൾ സ്ഥാപനങ്ങളില്ല. വീടുകളിലും ഗുഹകളിലും പാറപ്പിളർപ്പുകളിലും മറ്റു മറ്റ് രഹസ്യ സങ്കേതങ്ങളും ആരാധിക്കുമ്പോഴും സഭയുടെ അത് ചാരിറ്റബിളായ സഹതാപപരമായ മറ്റുള്ളവരുടെ സംരക്ഷണത്തിന് പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ സഭയിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ മിഷണറി പേര് പ്രസംഗ പാഠം മാത്രമല്ലായിരുന്നു, എവിടെ സാധുക്കളുണ്ട് അവരുടെ കാര്യങ്ങൾ പരിഗണനാപരമായി ഇരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തു.
കേൾക്കുന്ന എല്ലാവർക്കും പ്രയാസമുണ്ടോ? ഉണ്ടോ പ്രയാസം? ഇല്ല. നിശ്ചയമായി സഭയിൽ ഉണ്ടായിരുന്ന ജാതികൾ, അതിന്റെ ഒരു വാചകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതായിട്ടൊന്ന് വായിച്ചെടുത്ത വാചകം വായിച്ചോ. അടുത്തത് ആ ഇപ്പൊ വായിച്ചെടുത്ത അവർ കടവും വാങ്ങുന്നു. അടുത്തത് ജാതികൾ അവരുടെ ആത്മീയ നന്മകൾക്ക് കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നല്ലോ. ഞാൻ കടക്കാരനാകുന്നു എന്ന സെയിം ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പൗലോസ് സുവിശേഷം അറിയിക്കുന്ന കടപ്പാട്. മാത്രമല്ല സുവിശേഷത്തിന്റെ പ്രാവർത്തിക വശത്തിന്റെ കടപ്പാട്. ഞാൻ കടപ്പെടവനാകുന്നു പറഞ്ഞു പൗലോസ്. മാത്രമല്ല അത് ഏവർക്കും കടപ്പെട്ടിരിക്കുന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ദരിദ്രരെ ഓർക്കുക, അവരുടെ അതിന് പ്രതിഫലമുണ്ടെന്ന് വ്യക്തമായി കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഭാഗമാണല്ലോ നമുക്കിപ്പോൾ നിൽക്കുന്നത്. 2 കൊരിന്ത്യരുടെ ലേഖനം എടുക്കാം. 2 കൊരിന്ത്യർ 9:6-15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 9:6 മുതൽ
വായിച്ചാട്ടെ.
നിങ്ങളെ ഇത് പ്രകൃതി തത്വം വെച്ച് പഠിപ്പിക്കുക. എന്താ പ്രകൃതി തത്വം? പത്തനംകടി വിത്ത് വിതയ്ക്കുന്നവനെ അടുത്ത വീട്ടിലെ അറയുടെ വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വിതച്ചിട്ടുണ്ട്, ഈ ആണ്ടി ദൈവം അങ്ങോട്ട് അനുഗ്രഹിക്കുകയാണെങ്കിൽ എന്റെ അറയെ കൊള്ളാതെ വരും, അതുകൊണ്ട് അടുത്ത അറകളെല്ലാം കൂടെ സൗകര്യമാക്കി ഇടണം, നാട്ടിലുള്ള ചാക്കെല്ലാം കൂടെ വാങ്ങി ചടക്കി വെക്കണോ? നിങ്ങളുടെ ലക്ഷണം കണ്ടിട്ട് വിശ്വസിച്ചാൽ എല്ലാ ചാക്കും കേട്ടോ നിറയ്ക്കാമെന്നുള്ള മട്ടില്ല അവിടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇതിന്റെ തത്വം പറയുന്നത്
പത്രങ്ങളിൽ വിതയ്ക്കുന്നവൻ മാക്സിമം എത്ര പ്രതീക്ഷിക്കാം? ഒരു പറ വിതയ്ക്കാൻ വിചാരിച്ചാട്ടോ, നിങ്ങൾ ആരും കൃഷി ചെയ്തിട്ടില്ല, പിന്നെ ഇവിടെ കാശെണ്ണി ദിനാറ് വാങ്ങിച്ച് കുണിച്ചതല്ലാതെ. 25 മേനി വെച്ച് വിളയുകയാണെങ്കിൽ 100, 60, 30, 30, 60, 100. അപ്പൊ നമുക്ക് മാക്സിമം വിളവെടുക്കാം. എത്ര കിട്ടും ഒരു പറയ്ക്ക്? 100 പറ. 100 പറയ്ക്ക് എത്ര ചാക്ക് വേണം? അതിപ്പം ചാക്കിന്റെ സൈസ് പോലെ ഇരിക്കുമല്ലോ. നമുക്ക് ന്യായമായി പഞ്ചസാര ചാക്ക് പിടിക്കാം, 10 ചാക്ക്. അതിനിപ്പോ 100 ചാക്ക് 1000 ചാക്ക് വാങ്ങി 100 ചാക്ക് ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല. ഈ വിതയ്ക്കുന്ന നമുക്കറിയാം മിക്കവാറും മീനി എന്തോ വലിവുണ്ട്. കണ്ടത്തിന്റെ നില അഥവാ പറമ്പിന്റെ നില, അതിന്റെ വീര്യം, അതിന്റെ സാഹചര്യങ്ങൾ, കൃഷിയുടെ കാലയളവില് ആ വിത്തിന് എന്തോ കിട്ടുന്ന ഇനം വിത്താണ് എല്ലാം കൂടെ അറിയുന്ന കൃഷിക്കാൻ ഏറെക്കുറെ ഒരു മതിപ്പുണ്ട്. എന്നാ കിട്ടുമെന്ന് ആ കിട്ടുന്നതനുസരിച്ച് മതി. എന്നാൽ ചെറിയ വിത വിതച്ച് വലിയ പ്രതീക്ഷയ്ക്കൊന്നും വലിയ വകയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വിശ്വാസവും പ്രത്യാശയും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ വളരെ നല്ലതാണ്. എന്നാലും ഞാൻ പറയാൻ വരുന്ന ബാക്കി പറഞ്ഞത് വേറെ മോശമായാൽ പറഞ്ഞാട്ട്, നിങ്ങൾ ആരും വിഷമിക്കണ്ട. വിതയ്ക്കുന്ന പ്രിൻസിപ്പിൾ നമ്മളെ പഠിപ്പിക്കുക ഇവിടെ കർത്താവ്. വിത മോശമായാൽ കൊയ്ത്ത് മോശം, വിത മോശമായാൽ വിളവെടുപ്പ് മോശമാണ്. അപ്പോൾ ഇനി ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അതാണ് ഇതിന്റെ വിഷയം. വിതയും കൊയ്ത്തു എന്ന പ്രിൻസിപ്പിളാണ് പ്രതിഫലത്തെ കുറിച്ചുള്ള പഠിപ്പിക്കുകളിൽ വളരെ പ്രധാനമായ അതിന്റെ താത്വിക ചിന്താഗതിയിൽ നമ്മൾ എടുക്കണം. അതുകൊണ്ട് എനിക്കൊരു വല്യപ്പനെ അറിയും. വല്യപ്പൻ മരിച്ചു, വല്യമ്മ മരിച്ചു പോയി, പിള്ളേരും മരിച്ചു തുടങ്ങി. IPS ആദ്യകാലത്തിറങ്ങിയ പാർട്ടിയിൽ ഒരാളാണ്. അന്ന് ഒരു ചെറ്റക്കുടിലും പരിപാടി പരിമിതമായ സാഹചര്യമൊക്കെ ഉള്ളായിരുന്നു. 4 ആൺപിള്ളേര് 4 മരുമക്കൾ 8 എണ്ണത്തിന് വിദേശങ്ങൾ ജോലിയും. ഇന്ന് പട്ടിണി കിടന്ന കാലത്ത് ഇദ്ദേഹം ഒരു പ്രതിഷ്ഠയെടുത്തു. വീട്ടിൽ പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുത്തില്ലെങ്കിലും, കിടക്കുന്ന വീട് കെട്ടിയില്ലെങ്കിലും, ഓലയാന്ന് 5 രൂപ മാസം ദൈവസഭയ്ക്ക് കൊടുക്കുന്നത്. ഇന്ന് 5000 കൊടുക്കുന്നതിൽ വലിയ വകുപ്പാണ് അന്ന് 5 രൂപ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ 5 രൂപ പ്രതീക്ഷിച്ച കാലത്ത് 100 തേങ്ങായ്ക്ക് 1.5 രൂപയുള്ളൂ. അപ്പൊ പറഞ്ഞാൽ എത്ര തേങ്ങയുടെ കാശാണ്? അതൊന്നും കണക്ക് കൂട്ടാൻ അറിയത്തില്ല. ഒന്നര രൂപയ്ക്ക് 100 തേങ്ങ കിട്ടുന്ന കാലത്ത് പുള്ളി പ്രതീക്ഷിച്ചതാണ്. ഇപ്പൊ 5 രൂപ ചെറിയ കൊടുപ്പൊന്നുമല്ലത്, അതിനുള്ള പറയൊന്നും അങ്ങനെ കളച്ച് കളച്ച് കുനാ കുനാ കളച്ച. ഇനി അതുകൂടെ കിടക്കട്ടെ, അത് അക്കാലത്ത് പുള്ളി കൊടുത്തു. ഏതാ മക്കളെല്ലാം പേർഷയിലും അമേരിക്കയിലും മരുമക്കളും മക്കളും എല്ലാം നമ്മുടെ പുള്ളിക്കാരന്റെ ആ വരുമാനം എല്ലാം അങ്ങോട്ട് ഉയർന്നിട്ട് പ്രതിമാസം ഈ മക്കൾക്ക് മരുവം കൊണ്ട് 1,00,000 രൂപ വരുമാനമായി. എന്നാൽ പുള്ളി ഒരാണ്ടവസാനത്തിൽ ഉന്നയിച്ച് സാക്ഷി പറഞ്ഞേച്ച് കുമ്പനാട്ടെ അമ്മച്ചിയോട് വന്ന് പുള്ളിയുടെ ജീവിത പ്രാഗൽഭ്യം പറയുന്ന കാര്യം അമ്മച്ചിയോട് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു പവേഴെഴുന്നേറ്റാണ്ട് അവസാന യോഗത്തിൽ പറഞ്ഞു. പ്രിയമുള്ളവര്, പലരും തീരുമാനത്തിനും പ്രതിസന്ധിയിൽ നിന്ന് പിന്മാറിപ്പോയി, അനേകരും വീണുപോയി. ദൈവകൃപയാൽ എനിക്ക് വീഴുവാൻ ഇടയാക്കിയില്ല. കാരണം ഞാന് അതേ ആ 55 വർഷത്തിന് മുമ്പ് ഞാന് കർത്താവിന് 5 രൂപ കൊടുക്കാമെന്ന് മാസം തോറും തീരുമാനിച്ചു. ഇന്നും 5 രൂപ അതെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ വീഴ്ച വന്നിട്ടില്ല. അറിയതിന് അമ്മച്ചിയോട് വന്ന് പറഞ്ഞു, അമ്മച്ചി ഞാനോട് ചെന്നോട് പറഞ്ഞു എന്റെ ഇന്നാരിപ്പോ ഇവിടെ വന്നിട്ട് സാക്ഷി പറഞ്ഞു എന്റെ മോനെ എന്തോ പറയാൻ അങ്ങാര് ഇപ്പൊ 10,00,000 രൂപ ഉണ്ട് മക്കൾക്കെല്ലാം കൂടെ. അന്ന് ഒരു 10 പൈസ ഇല്ലാത്ത കാലത്ത് 5 രൂപ കൊടുത്തു, ഇപ്പോഴും 5 രൂപ കൊടുക്കുന്നത്. നല്ല വീഴാവ് നിൽക്കുന്ന പുള്ളി, ഇതിനകത്ത് അത്രയും ഇല്ല, ഉണ്ടോ ഇല്ല കാണാൻ വരിയില്ല. പൈസ നിനക്ക് ദൈവം തരുന്ന നന്മകളുടെ സാഹചര്യം അനുസരിച്ച് ആർക്കും ഒരു നിർബന്ധം ഈ കാര്യത്തിലില്ല. ഞാൻ ചിന്തിക്കുമല്ലോ, സാഹചര്യം അനുസരിച്ച് അത് വിതച്ചാൽ അതിന്റെ ഗുണമെന്താന്ന് ചോദിച്ചാൽ അതിന്റെ പൊയ്ത്ത് നിത്യയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അവിടെ വിളവ് വരും. ഇവിടെ വിതച്ചാൽ ഈ വയലിൽ അത് വിതയ്ക്കുമ്പോൾ അതിന്റെ വിളവെടുപ്പ് നടക്കുന്ന നീതിയുടെ വിളവെടുപ്പ് എടുക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഫലം കറക്റ്റ് പറക്കി കൈ തരുന്ന ഒരു ദിവസമാണ്. അമർത്തി കുലുക്കി മടിയിൽ കവിഞ്ഞ് അളവ് തരുമെന്ന് അകർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു. ഇതിനെ കുറിച്ചൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ആ ക്ലാസിന്റെ ആ ഓർഡറിൽ തന്നെ ഞാൻ പോവുകയാണ്. ദൈവത്തിന്റെ സന്നിൽ വിതയ്ക്കുന്നവൻ കൊയ്യുമെന്നുള്ള പ്രകൃതി പ്രിൻസിപ്പിൾ അനുസരിച്ച് ദൈവമക്കള് ചെയ്യുന്ന പ്രവൃത്തികൾക്ക്, അത് പ്രയത്നങ്ങൾക്ക്, അധ്വാനങ്ങൾക്ക്, കൊടുക്കവാങ്ങലിൽ എല്ലാം ദൈവസന്നിധി ചെല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം ഉണ്ടെന്നുള്ളത് വ്യക്തമാകുമെന്ന് അതായിട്ട് വായിച്ചാട്ടോ. ബാക്കി തീർന്നില്ല, ആ വായിച്ചാട്ടോ.
അഞ്ചേജ് കൊടുക്കട്ടെ. അടുത്തത് അങ്ങനെ തൊടരുത്, നിർബന്ധത്താൽ വരുത്. ആ ആ സന്തോഷത്തെ കൊടുക്കുന്നതിന് സ്നേഹിക്കുന്നു. അടുത്തത്
വിതയിൽ ഒലിപ്പിക്കുകയും നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവൻ വാരി വിതറി എവിടെ കൊടുക്കുന്നു? മറക്കരുതേ, വീണ്ടും വീണ്ടും ഈ ശൈലി വളരെ വ്യക്തമായി വരുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അതാണ് ലോഭം സമൃദ്ധമായി എന്നുള്ള വാക്ക് അവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നതിന്റെ പ്രധാനമായ ഉദ്ദേശം. അത് സംഗതി മനസ്സിലാക്കട്ടെ, നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ പറഞ്ഞ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അവരുടെ സൗകര്യം പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാ മതി. അടുത്ത വാക്ക് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം എടുത്തു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം നമ്മുടെ ഉപദേശത്തിലെ വളരെ പ്രശ്നമായ കർക്കശമായ ഒരു വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഭാഗം അനാസ്ഥയായി വിചാരിക്കരുത്. എല്ലാവരും അക്കാര്യ ശ്രദ്ധയിലും നിങ്ങളുടെ ഭാവിക്കും ദൈവരാജ്യത്തിൽ കഥാവരോടൊക്കെ ചെല്ലുമ്പോഴും അവിടെയൊക്കെ ഇത് നമുക്ക് ലഭിക്കുന്നതായതുകൊണ്ട് അതിന്റെ ഗൗരവത്തിൽ തന്നെ ഇത് മനസ്സിലായിക്കൊള്ളണം. അടുത്ത വാക്കെടുത്താറ് ആ വായിച്ചാട്ട് ഫിലിപ്പിയ ലേഖനം 4:15-29. അതുകൊണ്ട് തന്നെ മറ്റേ സഭയെല്ലാം മുടക്കിയോ. എന്താ പറഞ്ഞേ? പൗലോസിന് എഴുതലേ നിനക്ക് വലിയ ദേശം വരെ ഇഷ്ടം പോലെ സഭകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സുവിശേഷ ഘോഷണത്തിൽ സുവിശേഷത്തിന്റെ പങ്കാളിത്തമാകുന്ന ബാഹ്യകാര്യങ്ങളെ ഭൗതിക വിഷയങ്ങളിൽ കൂട്ടായ്മ കാണിപ്പാൻ പൗലോസ് അപ്പോസ്തലന്റെ ജീവചരിത്രത്തിലെ ആ ഓട്ടോ ബയോഗ്രാഫി എടുത്താൽ ഏത് സഭ എഴുതിയിരിക്കുന്നേ? സഹോദരന്മാരെ, എഫേസോസ് 3 കൊല്ലം താമസിച്ചു, കൊരത്തിൽ 1.5 കൊല്ലം താമസിച്ചു, ഫിലിപ്പിയ കാര്യാതിലോകത്തില് കിടന്നു അവിടെ സഭയുണ്ടായത് നിമിഷ നേരം കൊണ്ടാണ്. അതേ ദീർഘമായ കാലയളവിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നില്ല, കാരണം അവിടെ നിർത്തിയില്ല. എന്നാൽ വർഷാവർഷങ്ങളോടെ അധ്വാനിച്ചതായ സ്ഥലങ്ങളെ കുറിച്ച് അത് കൂടാരപ്പണിയെടുത്തും കഷ്ടപ്പെട്ടും വേറെ ചെയ്തും മധ്യസ്ഥാനം ചെയ്തും അത് ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കിയപ്പോൾ ആ സഭകൾ മരപുചില കാര്യത്തിൽ കൂടാരം കാണിച്ചില്ല എന്ന് വ്യക്തമായി എഴുതി. തെറ്റാണോ അത്? അല്ല. അപ്പൊ ഫിലിപ്പിയ സഭ കാണിച്ചു തന്നതാ, നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവ സന്നിധിയിൽ ഫിലിപ്പിയ സഭ കാണിച്ച മര്യാദ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കത്തക്ക നിലകളില് അതെ അവിടെ കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സഭയിൽ നിന്ന് സുവിശേഷ ഘോഷണത്തിൽ കുറെ ആൾക്കാർക്ക് അതൊരു സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പോ പണം അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വാങ്ങിക്കുന്നവര് ചിലപ്പോൾ അത് ഓർത്തും മറന്നുമൊക്കെ പോയാലും ഒരു കാര്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയാം, സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിത്തം കാണിക്കുന്ന നിന്റെ മനോഭാവത്തിന് കർത്താവ് സ്വർഗത്തിൽ പ്രതിഫലം തരും. ധൈര്യമായിട്ട് ചെയ്യും. ഈ സുവിശേഷ ഘോഷണത്തിൽ നമ്മൾ കാണിക്കുന്ന പങ്കാളിത്തമാണ്. ഇവിടുന്ന് ഈ സഭ കാലാകാലങ്ങളിലായി പല കാര്യങ്ങൾ പ്രയത്നിച്ച് ഇവിടുന്ന് ദൈവമക്കളുടെ അധ്വാന ഫലങ്ങള് അനേകം മണ്ഡലങ്ങളിൽ വാരി വിതറി കഴിയുന്നിടത്തോളം കൊടുക്കുന്നു. ആ ചെയ്യുന്നതിന്റെ ഫലം ഞാൻ ഇവിടെ ഇപ്പോൾ ഓർപ്പിക്കുന്നു. ദൈവ സന്നിധിയിൽ അതേറിയ പ്രതിഫലമായി മാർക്ക് ചെയ്യുന്ന ഉപദേശ വ്യവസ്ഥയിലാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരും. അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഫിലിപ്പിയ സഭയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വാനോട് പുകഴ്ത്തി പറയുകയാണ്, നിങ്ങളെ സർവ്വസഭകളിലും മാനിക്കേണ്ടതാണ്. എന്നാൽ അതേ സമയത്ത് സ്തോത്രം പറയാൻ മെടുക്കുള്ള വിളികളോ? കാശലവില്ലാത്ത കാര്യം പറഞ്ഞു നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടില്ലാത്ത നിങ്ങൾ പറയല്ലേ മെടുക്കല, എനിക്കറിയാം. എന്താ പെന്തക്കോസുകാർക്ക് മണച്ചെലവില്ലാത്തൊരു വിഷയം പറഞ്ഞു ദൈവസന്നിധിയിൽ? ആ നല്ല പുള്ളികൾ ഒന്നും തിരിച്ചറിവില്ലാത്തതല്ലേ അവിടെ ഇരിക്കുന്നു. എന്താ ഈ കൂട്ടത്തിൽ ഒത്തുപോയെങ്കിൽ നമ്മുടെ അത്രയും പ്രതിഫലം വാങ്ങിക്കാൻ ഭൂമിയിലെടുത്തും തുനിയാൻ പൈസലോ അതുകൊണ്ട് അത് വേണം. അത് നമ്മുടെ ആത്മീയ വർദ്ധനയ്ക്ക് ഉതകുന്ന വിഷയമായിരിക്കണം. എന്നാൽ ഇത് നിങ്ങൾ മറക്കരുത്. വളരെ പ്രസിദ്ധ കാര്യം പഠിപ്പിക്കുകയാണ്. ദൈവനത്തിൽ ഉപദേശം എല്ലാ സഭകൾക്കുള്ള അത് ആരുടെ വായിച്ചാട്ടെ ഫിലിപ്പിയ ലേഖനം എടുത്തു തുറന്ന് വായിച്ചാട്ടെ. ആ എവിടെയാ? തെസലോനിക്കയിൽ 3 ആഴ്ച വട്ടക്കാലം പോയി പാർത്ത് ഉണ്ടായ സഭയാണ്.
പതിനേഴാം അധ്യായം പ്രവൃത്തി പുസ്തകത്തിലുണ്ട്. മൂന്ന് ശബ്ദനാളത്തെ പ്രസംഗം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ശത്രുക്കള് യഹൂദന്മാരും ജാതികളും അവിടെ നിന്ന് ഓടിച്ചു. എന്നാൽ തെസലോനിക്കൽ പോയി കഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ വിശ്വാസികൾ ജാതികളിൽ നിന്ന് വന്നവരാണ്. പക്ഷെ അങ്ങോട്ട് കൊടുത്തേലേ ഒക്കത്തുള്ളൂ, ഇങ്ങോട്ട് ഒന്നും കിട്ടാനില്ല. പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കൽ യാത്ര ചെയ്യുന്നു. അതിന് തലയധ്യായം ഫിലിപ്പിയുടെ വിഷയം സമസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ തെസലോനിക്കയിൽ ചെന്നു. തെസലോനിക്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ വേലയെ കുറിച്ച് അറിഞ്ഞിട്ട് ആ ദൈവദാസന്മാരവിടെ എങ്ങനെ കഴിയുമെന്ന് ഫിലിപ്പിയ സഭ പരിഗണനയിലെടുത്തുകൊണ്ട് അവിടെ വേല ചെയ്യുന്നതായ ദൈവദാസന്മാർക്ക് ഫിലിപ്പിയ സഭ ഒന്ന് രണ്ട് വട്ടം അവരുടെ ആവശ്യങ്ങൾക്ക് അയച്ചു കൊടുത്തു. ഇതൊക്കെ എന്തിനാ ഈ പുസ്തകത്തിൽ വെച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിത്യജീവന്റെ സ്വർഗത്തിന്റെ വലിയ വലിയ വിഷയങ്ങൾ അത് അപകടം എഴുതി വെച്ചിരിക്കുന്ന ഈ പുസ്തകത്തിനകത്ത് ഈ കാര്യമൊക്കെ എന്തിനെഴുതി വെച്ചിരിക്കുന്നു? ജീവിച്ചിരിക്കുന്ന നമ്മുടെ ധൈര്യത്തിനും മാതൃകയ്ക്കുമായി എഴുതി വെച്ചിരിക്കുന്ന സത്യവചനങ്ങളാണിത്. ഇവിടെ നിന്നൊരു വഴി മാറാൻ നമുക്കാർക്കും കഴിയത്തില്ല. അപ്പൊ തെസലോനിക്കയിൽ ഒന്ന് രണ്ട് വട്ടം നിങ്ങൾ അടുത്ത വാചകം വായിച്ചതായിട്ട് ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് അടിവരയിട്ട് പഠിച്ചാട്ടത് വെട്ടിക്കളയില്ല. ഈ വാക്യം ഇനി ശല്യം വായിക്കണ്ടെന്ന് വിചാരിച്ചു, വെട്ടിക്കളയരുത്. പിന്നെ ഇത് കിടക്കുന്നിടത്തോളം ശല്യമാ, പിന്നെ വായിക്കേണ്ടി വരുമല്ലോ. ശല്യം വരയിടാൻ പറഞ്ഞ വാക്യം ഒന്ന് വെട്ടും, അങ്ങനെ ചെയ്യരുത്. അത് വരയിടണം, വരയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കണക്കിൽ അക്കൗണ്ടിൽ വരേണ്ടതിന് അക്കൗണ്ടിൽ എന്താ കണക്കിൽ ഏറുന്ന ഫലം പ്രതിഫലം ഉണ്ടാകേണ്ടതിന്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്. ആ കണക്കിനകത്ത് തെസലോനിക്കയിൽ അയച്ചു കൊടുത്തോ വന്നിട്ടുണ്ടെന്ന്. അതെനിക്ക് വേണ്ടിയിട്ടോ അതില്ലെങ്കിൽ ഞാനങ്ങ് ചത്തുപോകുമെന്ന് വിചാരിച്ച് പറയല്ല, അത് ആഗ്രഹിച്ചും പറയല്ല. അത് ആ നിലയിൽ നിങ്ങൾ ചെയ്തതുകൊണ്ട് കണക്ക് പോയത്, അത് പണം വന്നത് ഇവിടെ വേണം. എന്നാൽ അത് നിങ്ങളുടെ കണക്ക് ഡിപ്പോസിറ്റ് വന്നത് സ്വർഗത്തിലുമാണ്. ഇവിടെ ചെയ്യുന്ന ഡിപ്പോസിറ്റ് അവിടെ ആണ്. ദൈവവചനം പഠിച്ച കാര്യങ്ങൾ നിശ്ചയം പ്രാപിച്ചാൽ ഒരു മടുപ്പും വരത്തില്ല, നമുക്ക് ദൃഢ നിശ്ചയം വരും. അപ്പോൾ കണക്കിലേക്ക് അടുത്ത വാചകം വായിച്ചാട്ടെ. വേണ്ടുന്നതെല്ലാം എനിക്കുണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. അയച്ചു തന്നത് തൃപ്തനായിരിക്കുന്നു. അടുത്തത് ഇതിന്റെ ഇവര് സമൃദ്ധി എന്നല്ല കൊടുത്തത്, അതാ അതിനകത്തെ വേറൊരു വിഷയം. ഈ ഫിലിപ്പിയ സഭ കൊടുത്ത സമൃദ്ധി നല്ലെന്ന് വളരെ വ്യക്തമായി സ്ഥാപിച്ചുകൊണ്ട് ഓരോ എഴുതുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ മഹത്വത്തോടെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ കഠിനതയിൽ, കഠിന എന്ന കഠിന ദാരിദ്ര്യത്തിൽ, ശോധനയിൽ ആ ചെയ്തതിന് സ്വർഗത്തിലെ ദൈവം അവരെ വരവ് വെച്ചെന്ന് മാത്രമല്ല, പ്രതിഫലം അതിനുവേണ്ടി നിയോഗിച്ചെന്ന് മാത്രമല്ല, നിങ്ങൾക്കിവിടെ അതിന് തക്കതായ പ്രതിഫലം ഇവിടെയും തരുമെന്നാണ് പറഞ്ഞു ഉറപ്പിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറയുന്നെന്താ? പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവരവരുടെ നന്മയും അനുഗ്രഹമുള്ള അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പത്തൊമ്പതാം വാക്യം ഒന്ന് കോര ഒന്ന് തിമോത്തിയോസ് ആറാം അധ്യായം പത്തൊമ്പതാം വാക്യം ഒന്ന് വായിച്ച്, ഒന്ന് തിമോത്തിയോസ് ആറിന്റെ പത്തൊമ്പത്. അതിൽക്കട്ടെ വരുംകാലത്തേക്ക്, ഇപ്പോഴത്തേക്കല്ലല്ലോ, വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാൻ അക്കൗണ്ടില് ചേർത്തോളാൻ. അത് ഇക്കാലത്തേക്കുള്ളതല്ല, വരുംകാലത്തേക്കെന്ന്, വരുംകാലങ്ങളിൽ തന്റെ ഗവേഡ് അത്യന്തനത്തെ വരുംകാലങ്ങളിൽ അതെ കാണിക്കേണ്ടതിന് തന്നോടുകൂടെ എഴുത്തിയിരിക്കുന്നു. സെയിം അതേ ആശയത്തിൽ തന്നെയാണ് വരുംകാലങ്ങളിൽ അതെ ലഭിക്കേണ്ടതിന് അക്കൗണ്ട്സിലേക്ക് മാറ്റുക എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ ചെയ്യുന്നതിന്റെ ഫലം എപ്പോ കിട്ടും? ഇപ്പൊ കിട്ടുകയല്ലെന്നല്ല, ഈ ലോകത്തിൽ കഷ്ടങ്ങളോടുകൂടെ അതെ ലഭിക്കുമെന്നും വരുവാനുള്ള ആ ലോകത്തില് അതെ ദൈവനെ പ്രാപിക്കുന്നു ഒക്കെ കർത്താവ് വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ആകയാൽ ഇവിടെ ദൈവമക്കൾ വിതയ്ക്കുന്നത്, ഇവിടെ ദൈവമക്കൾ കൊടുക്കുന്നത്, സുവിശേഷത്തെ മാനിക്കുന്നത്, അതിനെ ആദരിക്കുന്നത്, ആ വിധത്തില് അതെ നല്ല മനസ്സായിട്ട് ചെയ്യുന്നത്, ഇവിടെയും അവിടെയും പ്രതിഫലമുണ്ട്. അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്, നിങ്ങളുടെ കണക്കിലേക്ക് കയറുകയാണ്, നിങ്ങളുടെ കണക്കിലേക്ക് വരവ് വയ്ക്കുകയാണ് എന്ന് ധ്യാധികാരികളാണ് പറഞ്ഞിരിക്കുന്നത്.
ഇത് കേൾക്കുമ്പോൾ തന്നെ വിഷമം വരും. കാരണം ഇന്ന് ക്ലാസ്സിന് വരണ്ടായിരുന്ന കാര്യം വന്നത് ഇപ്പോൾ ശല്യമായി. കാരണം ഇതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്നുള്ളത്. കേട്ടില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഒരാൾ ക്ലാസ്സിനൊരു നാൾ എന്നോട് പറഞ്ഞു, ക്ലാസ്സൊക്കെ നല്ലതാണ്, പഠിക്കണോ എന്നുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കൂടുതൽ അറിയുന്നത് അബദ്ധമാണ് എന്നോട്. പുള്ളിയിനടുത്താണ് താമസിക്കുന്നത്. ഞാൻ പറയാം, എന്താ അത് കേട്ടാ ചെയ്യണം, ചെയ്യാൻ എന്നെ കൊണ്ട് ഒക്കുകയില്ല, അതുകൊണ്ട് പഠിക്കാതിരിക്കുന്നില്ല. എന്നോട് പറഞ്ഞതാ ഇയാള് വലിയ ദൂരത്തിൽ താമസിക്കുന്ന ആള്. ഏതാണ്ട് ഇന്നിവിടെ വന്നവരാരും പേടിക്കേണ്ട, നിങ്ങളാരുമല്ല, നിങ്ങളാരുമല്ല. ആ പുള്ളി രണ്ടു മൂന്ന് ക്ലാസ്സിന് വന്ന് പിന്നെ വന്നിട്ട്. അപ്പോൾ എന്താ ഞാൻ ചോദിച്ചോ പറഞ്ഞു, നല്ല കാര്യമാണ്, ഒരു കുഴപ്പം ഉള്ളതല്ല, പക്ഷെങ്കിൽ ഇതൊക്കെ കേട്ട് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഈ കേൾക്കാതിരിക്കാമെങ്കിൽ ചെയ്തില്ലേ വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ് വെറുതെ, അത് വിദ്യാബോധമാണ്. ചെല്ലുമ്പം രണ്ടും കണക്കായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ പുള്ളി പറഞ്ഞു, അധികം അറിഞ്ഞവൻ അധികം അറിയുന്നില്ലേ, അത്രയും വലിയ കൺസെഷൻ പറഞ്ഞു. കൂലങ്കുഷമായി പഠിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അബദ്ധമൊന്നും പറ്റരുത്. ദൈവവചനം കേട്ടിട്ട് നമുക്ക് ഏറിയ പ്രതിഫലം, വരുംകാലങ്ങളിൽ നിക്ഷേപം ഉണ്ടാകുവാൻ, ആദ്യം നമ്മുടെ കണക്കിലേറുവാൻ ദൈവത്തെ സുവിശേഷത്തോടുള്ള നിങ്ങൾ കാണിക്കുന്ന മാന്യത നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തലമുറയ്ക്കും സ്വർഗത്തിലും കിട്ടുന്ന പ്രതിഫലമാണ്. പ്രതിഫലത്തെക്കുറിച്ചുള്ള പഠനത്തിൽ വരുമ്പോഴേ അത് ആ ക്രമത്തിലൊക്കെ പറയുവാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഫിലിപ്പി ലേഖനത്തിൽ അത് കണക്കിലേക്ക് വരുന്നതാണ്, വരും കാലങ്ങളിലേക്കുള്ള നിക്ഷേപമാണ് എന്ന കാര്യത്തിൽ ദൈവം പ്രതിഫലം തരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ സുവിശേഷം നമ്മുടെ പ്രവൃത്തിക്ക്, കൊടുക്കലിന്, നമ്മുടെ ദാനധർമ്മങ്ങൾക്ക്, ആ വിഷയങ്ങൾക്കെല്ലാം പ്രതിഫലമുണ്ട് എന്ന കാര്യം ക്ലിയറായി. സംശയത്തിന് ഭാഗം ഒന്നുമില്ല. ഇനി വളരെ കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്, സമയമില്ല, അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാം. ആ വിഷയം തന്നെ അല്ലല്ലോ, അടുത്ത വിഷയം നമുക്ക് എടുക്കാം. ഇനിയും പ്രതിഫലം എന്തിനാ? ഒന്ന് വരുന്ന 9:17 വാക്യം വായിച്ചാട്ടോ. ഇനിയും പ്രതിഫലം എന്തോ അതിനാണെന്ന് ഉള്ള വിഷയം. ഇതെന്തോ വിഷയത്തിലാ പറഞ്ഞ, അത് മനഃപൂർവ്വം നടക്കുന്ന പ്രതിഫലമുണ്ട്. 16 വാക്യത്തിൽ സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്. 16 വാക്യം എന്ന് വായിച്ച് സബ്ജക്ട് എന്തോ, ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ആ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ മനഃപൂർവമായി ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ ഹരം ഏൽപ്പിച്ചിരിക്കുന്നു, സുവിശേഷം അറിയിക്കുന്നതിന് പ്രതിഫലമുണ്ട്. അതാണ് വിഷയം. നമ്മള് കർത്താവായ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർ രക്ഷിതാവായി സ്വീകരിക്കാൻ, രക്ഷിക്കപ്പെട്ട നമ്മൾ അവരോട് സ്വകാര്യമായി അവരെ വിളിച്ചിരുത്തി സുവിശേഷം പറയുവാൻ നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ രണ്ട് വാക്കുകളോട് പറഞ്ഞു. അവർ നിരാകരിച്ചു, അതിനും പ്രതിഫലമുണ്ട്. അവരത് അനുസരിച്ചു. ആത്മാക്കളുടെ രക്ഷ ഉണ്ടായാൽ നിനക്കതിന് കിരീടമുണ്ട്. ഫൈസലോ ഓരോ സപ്പോസാലും പറഞ്ഞു, ഫിലിപ്പിയ സഭയെ എന്റെ അത് കിരീടമായുള്ളവരെ, കാരണം രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ കിരീടമോ, ക്രിസ്തുവിന് വേണ്ടി അപമാനമോ നിന്നെയോ, അല്ലെങ്കിൽ അതിന് തിക്തഫലങ്ങൾ അനുഭവിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. സുവിശേഷത്തെ ഒരാളോട് പറയുമ്പോൾ ആള് അതിനെ നിരാകരിച്ചാൽ പ്രതിഫലമുണ്ട്, അംഗീകരിച്ചാൽ പ്രതിഫലമുണ്ട്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് പ്രതിഫലമുണ്ട്. അത് അറിയിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. നമ്മുടെ ദൗത്യത്തിൽ വളരെ സിമ്പിളായി നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് എന്തുവാ, സുവിശേഷം അറിയിക്കുന്നു. ആ ഹോസ്റ്റലിലൊക്കെ വെറുതെ സമയം കളയുമ്പോൾ, വെറുതെ ടൈം പാസ് ചെയ്യുമ്പോൾ, ആ കൂട്ട സഹോദരിമാര് ലക്ഷ്യം എന്താണെന്ന് അറിയാൻ വയ്യാതെ, അതേ പാപം എന്താണെന്ന് അറിയാൻ വയ്യാതെ, ജീവിതത്തിന്റെ മാർഗം എന്താണെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന ആ കൂട്ടസഹോദരൻ അടുത്തോട്ട് കടന്നു എന്ന് യേശുക്രിസ്തുവിനുള്ള സമാധാനം നീ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞ് ഒന്ന് പങ്കിടാൻ ഇടയായാൽ ഒന്നുകിൽ സ്വീകരിക്കും അല്ലെങ്കിൽ നിരാകരിക്കും, രണ്ടായാലും പ്രതിഫലമാണ്. എന്നാൽ ഇപ്പൊ കമ്പനിയുടെ ഒരു സാധനം പിരിക്കാൻ നിങ്ങൾ കടയിൽ കയറി, അപ്പൊ അവരുടെ ഏജൻസി അല്ലെങ്കിൽ അതിന്റെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഇടത്തി എന്നു. അവിടെ ചെന്നടനെ നിങ്ങൾ എന്തായാലും ഉള്ള നിങ്ങളുടെ ചരക്ക് കൊണ്ടുപോകും, സാധനം വേണ്ട, നിങ്ങളുടെ ചരക്കും വേണ്ട, ഇവിടെ കണ്ടുപോയേക്കുള്ളത് പറഞ്ഞ എന്നെ പ്രതിഫലം കിട്ടുമെന്ന്. അവൻ തിരിഞ്ഞു നോക്കാതെ ഓടും. അതെന്തിനാ പ്രതിഫലം കിട്ടുമെന്നോ? പിന്നെ പിന്നെ ജീവനുണ്ടെങ്കിൽ അവിടെ ഈ കമ്പനിയും കൊണ്ട് കയറത്തുമില്ല. അതോടെ അതിന്റെ ഇടപാട് തീർന്നു. എന്നാ ഈ കമ്പനി അതല്ല. ക്രൈസ്തലോ ഹാലയിലോ ഇയ്യ, എന്താ പറഞ്ഞേക്കുന്നേ, ഏതെങ്കിലും പണ്ടതിലോ വീട്ടിലോ ചെല്ലുമ്പോൾ നിങ്ങളെ അവർ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങള് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടി ഇട്ടേച്ചു പോകണം. ന്യായവതി ദിവസത്തിൽ ആ വീടിനോ പട്ടണത്തിനോ ഈ സുവിശേഷത്തെ നിരാകരിച്ചതിന്റെ ന്യായവിധി അതിന്റെ ഫലം വരും. ഈ പൊടി സാക്ഷി പറയും, പൊടി സാക്ഷി പറയും. ആണോ? 29:4 എന്ന് വായിച്ചാട്ടെ. ശയ്യാവ് അവളാന്ന് എനിക്ക് തോന്നുന്നു. 29:4 വായിച്ചേ ശയ്യാവ്, പിന്നെ എഴുതിയാ മതി പെട്ടെന്നാണ്.
വരുമോ വരുമോ? ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു പോയാ പൊടി എന്നൊക്കെ വാക്ക് വരും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഏത് പത്രത്തിലായിരിക്കും? നിങ്ങൾ ഇന്ന് രാത്രി ഉറക്കുക പോലും ഇല്ല. നിങ്ങളുടെ പൊടിക്കകത്തൊന്ന് വാക്ക് വരും. ഇവിടെ ഏത് പത്രത്തിലാണ് ചോദിച്ചേക്കുന്നത്? ഇപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് പഠിച്ചില്ല. അതിനിപ്പൊ ഈ വാക്യം വായിപ്പിച്ച് ശരിക്ക് ശ്രദ്ധിച്ചേച്ച് പോണം. നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും. അടുത്ത വാക്ക് വെളിച്ചപ്പാടിന്റെ അതുപോലെ ഒന്റെ ഒച്ച നിലത്തുനിന്ന് വരും. നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചെലക്കും. ശരിയാവോ? ശരിയാന്നോ? കണ്ണിന് മുമ്പിൽ വെച്ച് വായിച്ചിട്ടും പരിവെക്കില്ലേ? ഉണ്ടോ? അപ്പോൾ നമ്മുടെ കാലയെന്ന് ഒരു പട്ടണത്തിലോ വീടിലോ പഠിക്കലോ സുവിശേഷത്തെ നിരാകരിച്ച ഒരു വ്യക്തി, അതിനാൽ നമ്മൾ അല്പം മാനസിക വിഷമത്തിൽ പോയാൽ കർത്താവ് പറഞ്ഞു പട്ടണമായിക്കോട്ടെ വ്യക്തികളായിട്ടെ വീടായിക്കോട്ടെ നിന്റെ കാലയിലെ പൊടി അവിടെ തട്ടി കിട്ടിയതേ. ന്യായവധി ദിവസത്തിൽ അവർക്ക് സഹിക്കാവതാകും. അതിന്റെ കാരണം കർത്താവ് ഇത് പറയുന്നതിന് 700 കൊല്ലത്തിന് മുമ്പ് ഈ പൊടിയിൽ നിന്ന് വരുന്ന ശബ്ദം എന്താണെന്ന് എഴുതി അത് വെച്ചിട്ടുണ്ട്. ഏതാ വാക്യം? ദേശീയ 21:4 ചോർത്തിട്ടുണ്ടോ? പുസ്തകം എത്ര വട്ടം വായിച്ചിട്ടുണ്ട്? പൊടി വർത്തമാനം പറയുന്നു, തടി വർത്തമാനം പറയുന്നു. ഇതൊക്കെ വേദനത്തിനുള്ള കാര്യം. അവക്കൊക്കെ 2:11 വായിച്ചേ, നല്ല ഓർമ്മ. ഇടങ്ങി ഇതൊന്നും നോക്കാറേ ഇല്ല. അവക്ക് 2:11 വായില് എഴുതരുത്, വായിച്ചേച്ച് എഴുതാവും. ആ നിക്കണേ, നമ്മുടെ വീട്ടിലെ അമ്മിക്കല്ലിനും അരകല്ലിനും ഇവിടെ ഇല്ലല്ലോ ഭാഗ്യത്തിന്. മിക്സിക്കെന്ന് എഴുതിക്കോ. അമ്മിക്കല്ല് വരകല്ലും ഇല്ലാത്ത നമ്മുടെ ഇവിടുത്തെ പുറത്തേക്ക് എന്താ വരണം? നമ്മുടെ ആരെയും ആട്ടും എല്ലാം ഇവിടെ നടക്കുന്നേ. അതിന് പകരം മനസ്സിലാകാൻ പറഞ്ഞേ ഉള്ളൂ. രക്ഷപ്പെട്ടല്ലോ, ഇവിടെ ഇല്ലല്ലോ. ഇനി ആരിച്ചൊന്നും ആരും ഒഴിയരുത്. ചുവരിൽ നിന്ന് കല്ലിന് പൊടിക്ക് വർത്താനം പറയാൻ കഴിയും, കല്ലിന് നിലവിളിക്കാൻ കഴിയും. ഇതൊക്കെ വേദോസ്വത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വാക്കം വായിച്ചാട്ട്. ആ മരപ്പണിയിൽ നിന്ന് എല്ലാം ഉത്തരം പറയും. ആ ആ നിക്കണേ. അപ്പോൾ കാര്യങ്ങളുടെ ദൈവകോടതിയിൽ സാക്ഷ്യപ്പെട്ടിയെ ഞാൻ ഈ സബ്ജക്റ്റ് വരുമ്പോൾ എടുക്കാൻ സമയം കിട്ടിയാൽ ഞാൻ എടുത്തോളാം. നമ്മൾ വിചാരിക്കുന്നവർക്കൊന്നുമില്ല കാര്യങ്ങളുടെ പോക്ക്. വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, സുവിശേഷം കാരണം നീ ഒരു നിരാകരണം അനുഭവിച്ചാൽ ആരെല്ലാം നിന്നെ കൈവിട്ടാലും ന്യായയുടെ ദിവസത്തിൽ നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം വരികയും മാത്രമല്ല മറുവശത്ത് ന്യായവിധിയും അതിനാൽ വന്നുഭവിച്ചിരുന്നു. സുവിശേഷം വാദം നിന്നെയും പ്രയാസവും അപമാനവും ആക്ഷേപം അനുഭവിക്കുന്ന സഹോദരി സഹോദര, നിന്റെ പ്രയത്നത്തിന് പ്രതിഫലമുണ്ട്, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട്, നിന്റെ സാക്ഷ്യത്തിന് പ്രതിഫലമുണ്ട്, നിന്റെ നല്ല മനസ്സാക്ഷിക്ക് പ്രതിഫലമുണ്ട്. നിന്നെ നിന്ദിക്കുന്നവർ നിന്റെ മേൽ വീണിരിക്കുന്നു കർത്താവ് പറഞ്ഞു. ആകയാൽ നിന്നെ തുടർന്ന് കണ്ണിന് ക്ഷമണിയെ തുടർന്നു കർത്താവ് പറഞ്ഞു. ആകയാൽ നീ സുവിശേഷ നിമിത്തം ഏതൊരു വ്യക്തഫലം അനുഭവിക്കുന്നു അതിന് പ്രതിഫലവുമുണ്ട് സ്വർഗത്തില്. അതിനെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. മാത്രമല്ല ന്യായവിധി ദിവസത്തില് അതിന്റെ കക്ഷികളെ ദൈവം ആന്നിലേക്ക് കൈകാര്യം ചെയ്യുന്നു വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ, വചനം ആശ്വാസം തരുന്നതാണ്, വചനം വിടുതൽ തരുന്നതാണ്, വചനം പ്രതിഫലം തരുന്നതാണ്, വചനം നമ്മെ വിശ്വാസം ഉറപ്പിക്കുന്നതാണ്. ഇതെല്ലാം ഈ വചനത്തിനകത്തുള്ളതായ അതിന്റെ പ്രക്രിയകളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ആകയാൽ മടിക്കരുത്, നിന്റെ സാക്ഷ്യം വഹിപ്പാൻ മടിക്കരുത്. അത് എവിടെയും ഉയർ സുവിശേഷം അറിയിക്കുക, അതിന് പ്രതിഫലമുണ്ടെന്നാണ് നമ്മുടെ സബ്ജക്ട്. 9:17 1 Corinthians സംസാരിക്കുന്ന വഴിയാണ് ആ വിഷയം അവിടെ നിൽക്കുന്നത്. അപ്പോൾ സുവിശേഷം അറിയിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. ഇനിയും കൊടുക്കാൻ വകയൊന്നും ഇല്ലെങ്കിൽ, അപ്പൊ ആ വശത്തുകൂടെ ഉള്ളത് കിട്ടിയില്ലെങ്കിൽ, ഇപ്പം ഓട്ടമോടി പ്രതിഫലം വാങ്ങിക്കാൻ വയ്യാത്ത ഒരു പുള്ളി ഓട്ടക്കടത്തിൽ ഓടി എല്ലാവരുടെയും കൂടെ ഓടാൻ വയ്യായെങ്കിൽ ഓട്ടത്തിനേ ഉള്ള പ്രതിഫലം. ഹൈ ജമ്പുണ്ട്, ലോങ് ജമ്പുണ്ട്, വേറെ വെള്ളത്തിനും ചാടിക്കും. ഇനി ഇതൊന്നും അറിയത്തില്ല, വെള്ളത്തിൽ കൂടെ നിന്ന് അവർക്ക് അതിനും പ്രതിഫലം അതിനും ഉണ്ടോ പാട്ട്? ഏഹ്, ഒന്നും അറിയാൻ വയ്യാത്ത ഒരു പുള്ളി എന്തേലും ഉള്ള അതുപടി കിട്ടിയില്ല. അതോ ഈ വിഷയം വരുമ്പോൾ നമുക്ക് ഒരു കൃതയില്ല. പ്രൈസലോ, എന്തെങ്കിലും പ്ലാറ്റ്ഫോമിൽ പ്രസംഗം ഒത്തില്ലെങ്കിലും, അത് മറ്റേ അടക്കേണ്ടിയ പാൻ ഒത്തിലും കഴിയുന്നില്ലെങ്കിലും, ആ മുറിക്കകത്തെ റൂംമേറ്റിനോട്, ആ ദുഃഖം അനുഭവിക്കുന്ന ആ സ്ത്രീയോട്, അടുത്ത ഫ്ലാറ്റിലെ ആ സഹോദരനോ സഹോദരിയോ, നിന്റെ വളരെ ക്ലോസായ ആ ഫ്രണ്ടിനോട് യേശുവിനെ കുറിച്ച് വിശേഷം അറിയിക്കുകയാണ്. സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിച്ചാൽ അതിന് പ്രതിഫലമുണ്ട് എന്ന കാര്യം ഉറപ്പിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അത് നമ്മുടെ അനുഭവത്തിലാക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുക എന്ന വസ്തുത വീണ്ടും ഞാൻ ഉറപ്പിക്കും. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഒന്ന് കോരിന്ത്യ 3:14 വാക്യം. പണി നിലനിൽക്കുമെങ്കിൽ പ്രതിഫലം കിട്ടും. ഇത് പണിക്കാരോട് പറയുന്ന കാര്യം. സുവിശേഷം അറിയിക്കുന്നത് വേറെ, അതൊരു വേറൊരു ഭാഗം. ദാനം ചെയ്യുന്നത് വേറെ, കടപ്പാടുകൾ ചെയ്യുന്നത് വേറെ, ദരിദ്രർ ചെയ്യുന്നത് വേറെ, സുവിശേഷ ബോധത്തിന് സഭകൾക്ക് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പങ്കാളിത്തത്തിന് വേലയോട് ബന്ധി ചെയ്യുന്നത് വേറെ. ഇപ്പൊ വന്നിരിക്കുന്നത് എന്തുവാ? പണിത് നിലനിൽക്കുമെങ്കിൽ പണിയുന്നവന് പ്രതിഫലം കിട്ടും. ഒന്നും പറയാറ്റേ ഓർ സാർ റോള് പണിതുകൊണ്ടിരിക്കുക. അവരുടെ കാര്യം അറിയാം, അന്ന് എനിക്ക് വളരെ അറിയാവുന്നൊരു കാര്യം. വാർത്തുകൊണ്ടിരുന്നപ്പോൾ കോൺട്രാക്ട് കൊടുത്ത് വാർത്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ വാർത്ത എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്കാർ താഴെ ഇറങ്ങുന്നതിന് മുമ്പേ റോള് താഴെ വന്നു. ഇവിടെ കിട്ടിയില്ലായിരിക്കും പറഞ്ഞത്. ആ ദൈവദാസന്റെ കണ്ണുനീരും നല്ല ദൈവദാസനായതുകൊണ്ട് കീഴിലായിരുന്നു ഇല്ലായിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് പുള്ളിയുടെ മോനായിരുന്നു ഏറ്റവും അവസാനം അതിന്റെ മോളിൽ നിന്നത്. അവനും ഇറങ്ങണമെന്ന് തോന്നിയ പിന്നെ താഴെ വീണത്, മൊത്തം താഴെ വീണു. അപ്പം പറയാം, അറിയോ സാറിന് അറിയാവുന്ന ഒരു കുറച്ച് പേരില്ല ഇതിനകത്ത് കാണും. അപ്പം പറയാം, റോഡ് സൈഡിലാണ് അവൾ പണിയിച്ചേക്കുന്നത്. കോൺട്രാക്ടർക്ക് എന്നാ കിട്ടും? അതിനായിപ്പോ ഇത് പറഞ്ഞത്. പുള്ളി ഓടി രക്ഷപ്പെട്ടു അല്ലേ, നാട്ടുകാര് കൊടുത്തേനി. എന്തായിരുന്ന ഈ പണി പണിതേന് നാട്ടുകാർ കൊടുത്തേനെ. പുള്ളി അപ്പോഴത്തേക്ക് പണി താഴെ പോയെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ ഇവിടെ അവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു. അവിടെ ഓടി രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ പണിയെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാ കെട്ടിടം താഴെ പോയെന്ന് പിന്നെ അതിന് അന്വേഷണം ആൾക്കാരെ വെച്ചപ്പോൾ ഇത്രയും ഭീമാക 80-90 അടി നീളമുള്ള കെട്ടിടം, 40 അടി വീതിയുള്ളതായ ഒരു കെട്ടിടം, അതിന് കൊടുക്കേണ്ട മുട്ടുകളും അതിന്റെ തട്ടും ബലമല്ലായിരുന്നു. ആ മേളത്തെ വെയിറ്റ് ഇതേ പിടിച്ചു നിന്നില്ല, എല്ലാം കൊണ്ട് താഴെ പോകായിരുന്നു. അത് സംഭവിച്ചു പോയത്. പണിയുന്നവൻ പണി സൂക്ഷിച്ച് പണിയണം. ആ പണി സൂക്ഷിക്കണം. ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധന്മാർ ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസപ്രകാരം പണിയണം. അതിപരിശുദ്ധ വിശ്വാസം എന്ന് പറഞ്ഞാൽ പര്യായ പദം, അതിപരിശുദ്ധമായ ഉപദേശപ്രകാരം പണിയണം. അതിപരിശുദ്ധ ഉപദേശപ്രകാരം എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിയ ഉപദേശപ്രകാരം പണിയണം. അപ്പോസ്തോലിയ ഉപദേശപ്രകാരം എന്ന് പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം, അവർ ജ്ഞാനപ്പെട്ടവരായിരിക്കണം, അവർ അപരിശുദ്ധാത്മജ്ഞാനം പ്രാപിച്ചവരായിരിക്കണം, അവർ അപ്പൻ നടക്കുന്നവരായിരിക്കണം, അവർ കൂട്ടായ്മയാതിരിക്കുന്നവരായിരിക്കണം, അവർ വേർപെട്ടവരായിരിക്കണം, അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഉപദേശം കൈക്കൊള്ളുന്നവരും അതുപോലെ പോകുന്നവരുമായിരിക്കണം. അപ്പോൾ അവിടെയാണ് കാര്യങ്ങൾ പറിക്കുന്നത്. പണി നിലനിൽക്കണമെങ്കിൽ അത് ദൈവവചനത്തിന്റെ അടിത്തറ നിർത്തിക്കൊണ്ട് ഉപദേശാചാര സത്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് വേണം പണിയുവാൻ. ആ പണിയെ നിലനിൽക്കത്തുള്ളൂ പുല്ലും വൈക്കോലും കൊണ്ട് പണിയുന്നത് പെട്ടെന്ന് ഉയർന്നു വന്നാലോ അത് അഗ്നി കടലിൽ ശോധന ചെയ്യുമ്പോൾ അത് വെന്തുചാരമായി പോകുമെന്നാൽ ഇത് നിലനിൽക്കും. എന്തുകൊണ്ട്? വിലയേറിയ കല്ല് പൊന്നേ വെള്ളി ഇവ കൊണ്ട് പണിതാൽ അത് തീക്കകത്തൂടെ പോയാലും കുറയുകയില്ല, മാറ്റിക്കൂടും. നിലനിൽക്കുന്ന പണിയാണ് ഉപദേശ സത്യങ്ങളാലുള്ള പണി എന്ന അതിന്റെ അർത്ഥം. ഉപദേശം മറച്ചു പിടിച്ച ആളെ കൂട്ടാൻ എന്തൊരു സൗകര്യമെന്നറിയോ? വിട്ടുവീഴ്ചകൾ പ്രഖ്യാപിച്ചാൽ മാത്രം മതി. ഇപ്പൊ നമ്മൾ ലിബറലായിട്ട് അല്പ കാര്യങ്ങൾ, എന്നോട് എൻ്റെ ഒരു കസിനെ ഇവിടെ താമസം, ഞാൻ അതിനെ വിസിറ്റ് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ സ്റ്റേറ്റസിന്റെ വീണ്ടി അടുത്ത താമസം എന്നോട് പറഞ്ഞു, അച്ഛാ നിങ്ങളെ ഈ ഉപദേശം ഒക്കെ അല്പം ഒന്ന് ലിബറലാക്കുകയാണ്, എന്താണ് കൂടുമെന്നറിയാമോ? വിദ്യാഭ്യാസം ഉള്ളത് അവന് എംബസിക്കാൻ, അവന്റെ ഭാര്യ എംബസിക്കാരിയാ, അല്ല നല്ല ക്വാളിഫൈഡ് പാർട്ടിയൊക്കെയാ, കാര്യമൊക്കെ ശരിയാ. അപ്പൊ അവന് തോന്നിയത് ഞാൻ എന്ത് വേടാ ഞങ്ങൾ ലിബറലാക്കണം, ഇച്ചിരി കള്ളൂടെ ചോദിക്കണോ? അതല്ല ച, അതൊന്നും കൊള്ളത്തില്ല, കള്ളൊന്നും വേണം. പിന്നെ ഇച്ചിരി മാറി ഇടാനൊക്കെ ഞാൻ അനുവദിക്കുന്നത്, അവരത് വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നില്ല, ഞാൻ തന്നെ അങ്ങോട്ട് വരാത്തത്, അവരും ഉണ്ടാതെയല്ലോ. ഒന്ന് കാരണം പുരുഷന്മാർക്ക് കുറവാ, അത് പുള്ളിക്ക് അതും അത് കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് ഉള്ളത് വേറെ. നിങ്ങളിതൊക്കെ ഞാൻ അനുവദിക്കണം. ഏതൊക്കെ? ഞാൻ പറഞ്ഞു ആരെയും കൊണ്ട് കുടിക്കത്തില്ല, നീ വിചാരിച്ച അവിടെ 100 ദിവസം വരുന്നു. ഞങ്ങൾക്ക് ഇതൊരു വിഷയമേ അല്ല. ഉപദേശം പഠിച്ച് രക്ഷപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതിനാണ്. ഞങ്ങൾ ആരെയും ഒരു കാര്യത്തും അങ്ങനൊന്നും കയറി അറ്റാക്ക് ചെയ്തില്ല. പക്ഷേ ഉപദേശമെന്ന് പറയുന്നതിനകത്ത് രക്ഷിക്കപ്പെടിയിൽ മാത്രമല്ല
പിന്നെ കൂട്ടായ്മ മാത്രമല്ല, അതിനുപദേശം, വേർപാട്, ശക്തി, അതിൻ്റെ നിലവാരമുണ്ട്. കുഞ്ഞ് ആളുകൂട്ടാനുള്ള പണിയല്ല, സ്വർഗത്തിൽ ചെല്ലാൻ ഉള്ള നിലയിലുള്ള പണിയാണ്. നിങ്ങളെ കൂട്ടി ഞങ്ങൾക്ക് അംഗസംഖ്യ ഒന്നും കൊടുക്കണ്ട എങ്ങും എൻ്റെ കസിൻ എന്നോട് പറഞ്ഞതാ കഴിഞ്ഞ ആഴ്ച. ആ പുള്ളി പറഞ്ഞത് അങ്ങനല്ല. ഇപ്പൊ അച്ഛൻ അറിയണോ, ഒന്ന് അല്പം ഒന്ന് അയച്ചു വിടെ കാണാം ഇരച്ചു കയറുന്നതെന്ന്. അവൻ പറഞ്ഞ അവൻ തന്നെ കുറെ പേരെ കൊണ്ടുവരാം. എന്തോ ഒരു വിഷമമാണ് ഞാൻ ഓർക്കുന്നേ. നമ്മുടെ സഭ വളരാൻ ഞാൻ വളരെ വിഷമമാണ്. എന്നാല് ഇതാ വിഷയം. അന്യനൊന്നും അല്ല എൻ്റെ മാവിടെ കൊച്ചുപോനാ, ദൂരത്തൊന്നുള്ളവനൊന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അവൻ എന്ത് താല്പര്യമാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ഒരുപാട് പേര് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടില്, ഒരുപാട് പേര് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കിടക്കുന്നു പുല്ലേ വൈക്കോൽ, പിന്നെ ഇതൊക്കെയാ അവിടെ പറഞ്ഞേക്കുന്നത്, മരം പുല്ല വൈക്കോൽ എന്ന് കൊണ്ട് പണിയും. പക്ഷെ അത് തീ കൊണ്ട് ചോദിച്ചു ഇപ്പൊ ഒന്നും മിച്ചം കാണുകയില്ല. എന്നാൽ ഇവിടെ പൊന്നാമള്ളി വിലയാളികല്ല് അവ കൊണ്ട് പണിയാം, അത് നിലനിൽക്കും. അതുകൊണ്ട് നീ പണിത പണി നിലനിൽക്കുമെങ്കിൽ പ്രതിഫലം കിട്ടും. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളായിരിക്കും ദൈവമക്കളെ. നമ്മുടെ പണി ഇവിടെ നിലനിൽക്കുന്നത് മാത്രമല്ല, സ്വർഗത്തിൽ നിലനിൽക്കണോ? ആകയാൽ അതിനുള്ള കാര്യങ്ങൾ നാം ചെയ്താൽ ഇവിടെ അല്ല സ്വർഗത്തിൽ അതിന്റെ പ്രതിഫലം അളന്നത് വീതിച്ചൊരു ദിവസമാണ്. ആളവുന്നതുപോലെ എനിക്ക് മനോപദേശം ഇരിക്കുന്നു, അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു, എനിക്ക് ബുദ്ധിമുട്ടേശം. രാത്രികാലങ്ങളിൽ എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു നേർപാതയിൽ, നേർവഴിയിൽ പോകുവാൻ നമ്മുടെ അന്തരംഗം നമ്മെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ആരും ആരെയും ഒന്നും ബലാബന്ധം ചെയ്യേണ്ട. പരിശുദ്ധാത്മാവെന്ന വ്യക്തി നമ്മുടെ ജീവിത നിയന്ത്രണത്തിന്റെ അതേ പ്രധാന അതേ സ്വാധീന ശക്തിയാണ്. അതിൽ നമുക്ക് കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ പറഞ്ഞ ദാനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കൊടുക്കുന്നതോടെ സ്തോത്രം ചെയ്യുന്നു. ഇനിയും അത് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഒന്ന് പത്രോസിന്റെ 7-ാം വാക്യം വായിച്ചാട്ട്. ന്യായാസനത്തിൽ ഈ പ്രതിഫലങ്ങളുടെ തീർന്നൊന്നും വിചാരിക്കരുത്. സബ്ജക്റ്റ് ഒരുപാട് കിടക്കുന്നു എന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കട്ടിയതൊന്ന് മനസ്സിലാക്കി അങ്ങ് വിടുകയാണ്. വിശ്വാസത്തിന്റെ പരിശോധന ഓർത്തോണേ, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ ശ്രദ്ധിച്ചോണേ. വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത് അഴിഞ്ഞു പോകുന്നതും തീരെ ചോദന എന്നുമായി പൊന്നിനേക്കാൾ വിലയേറിയതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉരകല്ല്. നമുക്ക് വിശ്വാസത്തിന് പല ഉരകല്ലുകളുണ്ട്, നമ്മെ ഉരച്ചു നോക്കുന്ന അനേക സാഹചര്യങ്ങളുണ്ട്. യോബിന്റെ പരീക്ഷയെ കുറിച്ച് വേദപുസ്തകം എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. വേദപുസ്തകത്തിലെ പല ഭക്തന്മാരുടെ പരീക്ഷകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ പരീക്ഷകളെല്ലാം അവിടെ ഇരിക്കണം. ഇതെന്തിനാണെന്ന് അറിയാമോ? ജോസഫിനെ കുറിച്ചുള്ള നിലയിൽ പരീക്ഷ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ വേദപുസ്തകം അത് ഏറെക്കുറെ നന്നായിട്ട് അറിയാവുന്നവരാണല്ലോ. അപ്പൊ ഈ പരീക്ഷകളെ വിജയിച്ചാലുള്ള ഗുണം എന്തുവാ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം, തെളിഞ്ഞ ശേഷമേ ഉള്ളൂ. അപ്പോൾ ഒരകല്ലിൽ കൂടെ ഇതിനെ മാറ്റി ഉരച്ച് തെളിയിക്കും. ഫൈസലോ നിങ്ങൾക്കറിയാമല്ലോ, ഉപജനെ കുറിച്ച് പറയുമ്പോൾ 18 കാരറ്റ്, 20 കാരറ്റ്, 22 കാരറ്റ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ ആ മീനിയുടെ അതിന്റെ മനോഹാരിതയുടെ വർദ്ധനവിനെ ആ നിലവാരത്തിലാണല്ലോ അറിയുന്നത്. വിശ്വാസത്തിന്റെ മാറ്റൊരയ്ക്കുമ്പോൾ, ചില വിഷയങ്ങൾ ഉണ്ടാകെ മാറ്റൊരയ്ക്കുമ്പോൾ ദൈവത്തിന്റെ വൈദ്യുതി നീ ആരാണെന്ന് വെളിപ്പെട്ട് വരും. വെളിപ്പെട്ട് വരണം. തീ കൊണ്ട് തന്നെ ശോധന ചെയ്യുമെന്നാണ് ഇരിക്കുന്നത്. എന്നാൽ അതേ സെയിം പൗലോസ് പറയുന്ന ഈ വാക്ക് അതിനോട് അനുബന്ധമായി ചേർത്താണ് എടുക്കേണ്ടത്. കൊരിന്ത്യലേഖനം പറയുന്നു തീ കൊണ്ട് ശോധന ചെയ്യുമെന്ന്, ദാനിയേൽ പറയുന്നു അഗ്നിക്കടൽ ശോധന ചെയ്യുമെന്ന്, എന്നാൽ ഇവിടെ പറയുന്നു അത് പൊന്നു പോലെ തീക്കകത്തൂടെ ഊതിക്കഴിച്ച് വെളിയിൽ കൊണ്ടുവരുന്ന പൊന്നു പോലെ വരുമെന്ന് പറയുന്നു. ഇതെല്ലാം ഒരേ ആറ്റിറ്റ്യൂഡിൽ പറയുന്ന ആശയങ്ങളാ നമ്മളെ അത് മനസ്സിലാക്കി തരുന്നത്. വായിച്ചാട്ടെ. ഈ വിശ്വാസത്തിന്റെ പരിശോധന അതിന്റെ വിജയകരമായ പാന്താവിൽ എത്തിയാൽ ഇതിന്റെ അവാർഡ് എപ്പോഴാ കിട്ടുന്നേ? പൈസലോ ഇവിടുത്തെ വിശ്വാസികൾ വെയിറ്റ് ചെയ്ത് പോകുമ്പോ യാത്രയിൽ വെച്ചൊരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കും. അന്നേരം വന്നു കിട്ടും 15 അന്നേരം വന്നു അല്ല, അന്നേരമല്ല, പിന്നെങ്ങനെ? അങ്ങനെ വാക്ക് കൊടുത്തേ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ. അടുത്ത വാക്ക് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും അങ്ങനെ കാണാൻ ഇടപെടും. എവിടെ? ന്യായാസനത്തിന് മുമ്പാകെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ജയിച്ച കയത്തുന്ന വിശുദ്ധന്മാർക്ക് പുകഴ്ചയുണ്ട്, മാനമുണ്ട്, തേജസ്സുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഓരോരുത്തരും പുകഴ്ച ലഭിക്കുമെന്ന്. അവാർഡ് പ്രഖ്യാപനവും അവാർഡ് ചടങ്ങ് നടക്കുമ്പോൾ അതെ വിശുദ്ധന്മാരുടെ നിരയിലും കൊണ്ട് കയറി നിന്ന് അവരോട് ഇത് പ്രാപിക്കുന്ന ദിവസത്തില് അതെ പലർക്കതിന്റെ മാനമുണ്ട്, പലർക്കതിന്റെ തേജസ്സുണ്ട്. ആ കിരീടങ്ങളുടെ ഒക്കെ അകത്ത് അതിനകത്ത് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന കല്ലുകള്
വെട്ടിത്തിളങ്ങുന്ന വെൽവെറ്റ് പോലെ കാന്തി വിലസുന്ന നിരവധി കല്ലുകള് ഈ കിരീടങ്ങൾ കൂടെ അങ്ങനെ പ്രകാശിക്കുമ്പോൾ അത് വലിയ തേജസ് ഈ അനുഭവത്തിൽ മാറും. അപ്പോൾ പുകഴ്ച ഉണ്ടാകും, ദൈവത്തിന് പുകഴ്ച ഉണ്ടാകും. കഷ്ടപ്പെട്ട ദൈവത്തിന്റെ വൈതല് എന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് കർത്താവ് പുകഴ്ത്തുന്നവൻ അതേ വാഴ്ത്തപ്പെടുന്ന ഒരു ദിവസമോട് വരും. പുകഴ്ച, മാനം, തേജസ് എന്ന മൂന്ന് വാക്ക് അന്ന് അവിടെ ന്യായാസനത്തിന് മുമ്പിൽ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നതാണ്. എന്നിട്ട് ആലോചിച്ച് നോക്കിയ പുകഴ്ചയും മാനവും തേജസ്സും കിട്ടുമോ? ആരേലൂയ്യ. വലിയ പിടിയൊന്നും ഈ കാര്യത്തിൽ പലർക്കും ഇല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഇരിപ്പ് കണ്ടിട്ട് കിട്ടിയാ കിട്ടിട്ട് കിട്ടുന്ന വാങ്ങിക്കാം, അല്ലെ? ഇപ്പം വേറെ ഇപ്പൊ പിടിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല ഉത്സാഹമായിരുന്നു. സുളുകി കിട്ടുന്നു, സുളുകി കിട്ടുന്ന കുറെ വിഷയമായിരുന്നു. എന്തോ കാര്യം സുളുകി കിട്ടുന്നു. ഇന്നത്തെ ക്ലാസ് വിൽപ്പനയല്ലാതെ തുടങ്ങിയത് ഇപ്പൊ തന്നെ എനിക്കറിയാം. ഇന്ന് വാട്ടത്തിലെ തീരുവർ കഴിഞ്ഞ ക്ലാസ് സംപ്രതീക്ഷിക്കാത്തല്ലേ ഞാൻ തുടങ്ങിയത്. എന്തായിരുന്നു? അടുക്ക വന്നാൽ മതി, പ്രതിഫലം കിട്ടും. പിന്നെ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ മതി, പ്രതിഫലം കിട്ടും. രഹസ്യത്തിൽ ഭിക്ഷ വല്ലതും കൊടുത്താൽ 10 പൈസയോ 5 പൈസയോ വല്ലതും കൊടുത്താൽ അതിന് കിട്ടും. അതിലെ ഭിക്ഷ എന്ന് പറഞ്ഞാൽ പിന്നെ തറവാടി കൊടുക്കും. അത് നടക്കുന്ന കാര്യമല്ലോ. പിന്നെ രഹസ്യത്തിൽ ഭിക്ഷ കൊടുക്കുക, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, രഹസ്യം ഉപസിക്കുക. അത് ശരിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും പട്ടി കിടന്നുകൊണ്ട് ഉപസിക്കുന്ന സ്വഭാവം നമുക്കറിയാം. ഇതിനെല്ലാം കിട്ടുമെങ്കിൽ പിന്നെ എന്തോ പ്രയാസം എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞ ആഴ്ച പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ആഴ്ച അല്പം കൂടെ മേല് തോന്നുന്ന കാര്യമാണ്. എന്തുവാ ഉപദേശപരമായ വിഷയമുണ്ട്, ആ സുവിശേഷത്തിന്റെ അതേ വ്യാപകമായ നിലയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്, അതിന്റെ കൊടുക്കുവാങ്ങൽ ഇടപാടുകളെല്ലാം ഉണ്ട്. നമ്മെ കൊണ്ട് പ്രയാസമുള്ള കാര്യമല്ല, നമ്മൾ ആരും ധരിക്കില്ല, ഭാരമല്ല. എന്നാൽ നല്ലത് പ്രവർത്തിച്ചത് മാനവും തേജസ്സും പുകഴ്ചയും പ്രാപിപ്പാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നാം ആ നിലയില് മുൻപോട്ട് നീങ്ങുക. ദാനിയേലിനോട് പറയുന്ന ഒരു വാക്കോട് ഞാൻ ഈ ഭാഗം ഉപസമീകരിക്കുന്നു. 12:13 ദാനിയേൽ പ്രമാണം വായിച്ചാട്ടെ. ആ വിശുദ്ധന്മാർക്ക് ദൈവത്തിന്റെ അഭിവാദനവും അന്ത്യമായ പ്രതിഫല വാഞ്ചയ്ക്കുള്ളതായ മുന്നറിയിപ്പും തന്നിരിക്കുന്ന ഒരു വാക്ക്. ദാനിയേലെ, നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ വൈസലോ. അധ്വാനിച്ചാ പോയത്, തിരിച്ചു വരുന്നത് അധ്വാനിക്കാനല്ല. അധ്വാനം കഴിഞ്ഞു, 93 വയസ്സ് വരെ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ സകല അധ്വാനവും കഴിഞ്ഞു. കർത്താവ് ഒന്ന് യാത്ര അയച്ചു, നീയോ ദാനിയേലെ പോയിക്കൂ. പോയി നീ എന്തോ ചെയ്യണം, സുവിശേഷ വേലയുമല്ല, ഭരണവുമല്ല, നീ പോയി വിശ്രമിച്ചു. കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റുവരെ ഉയർപ്പൻ സുപ്രഭാതം. അവിടെ നമ്മെ കൂടെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുന്നതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു. ആകയാൽ അവിടെയാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രതിഫലത്തിന്റെ മാറ്റുരയ്ക്കുന്നത്. പൊയ്ക്കോ, നിനക്കൊണ്ട്. തത്തുല്യമായ ഒരു വാക്ക് വെളിപ്പാടിലുണ്ട്, അതുകൂടെ അതിനോട് ചേർത്തെടുക്കാം. വെളിപ്പാട് 12:14-13 അതെ എഴുതുക. ഇന്ന് താൻ നിൽക്കുന്ന പ്രധാന്മാർ ഭാഗ്യവാന്മാർ. അടുത്ത വാക്ക് എന്തുവാ കേട്ടത്? ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അടുത്തത്, അവരുടെ പ്രവൃത്തി അവരെ പിന്തുണയ്ക്കുന്നു. എന്താ പറയുന്നേ, എന്താ മനസ്സിലായി? ഇവിടുന്ന് മരിച്ചങ്ങ് പോയ കാലാവസാനത്തിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമല്ലോ. ഓഹരി പ്രാപിപ്പാനുള്ള അവകാശം മുമ്പിൽ നിൽക്കുക. നല്ല ദിവസത്തേക്ക് ചരിച്ചു വെച്ചിരിക്കുന്ന കാര്യം മുമ്പേ പറഞ്ഞല്ലോ. ആ വകകളെല്ലാം അവിടെ ഉണ്ട്, ഈ അക്കൗണ്ട്സിലുള്ളതെല്ലാം അവിടെ ഉണ്ട്, കണക്കിലേറുന്നതെല്ലാം അവിടെ ഉണ്ട്. അത് മുമ്പേ കേട്ടതെല്ലാം ഓർത്തോണം. സ്വർഗത്തിൽ നിക്ഷേപമുണ്ട്, പുഴുവൻ തുരുമ്പ കള്ളന്മാർ എടുക്കാത്ത സ്ഥലത്ത് നിക്ഷേപമുണ്ട്, അത് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? വരിക, നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ വരിക. ഫ്രീസ്റ്റലോ, ചില്ലറ വാങ്ങാനല്ല, ഓഹരി വാങ്ങാൻ.
ഈ കമ്പനികൾക്കും മറ്റുമൊക്കെ ഉള്ള ഓണർഷിപ്പ് ഓഹരികൾ അറിയാമല്ലോ. ഇതുപോലെ അധ്വാനത്തിന്റെ ഓഹരി വാങ്ങുന്ന ഒരു ദിവസമുണ്ട്. നല്ല ദാസനെ, നല്ല ദാസി എന്നുള്ള വിളി കേൾപ്പാൻ അല്പത്തിൽ വിശ്വസ്തനെ അധികം വിചാരകനാക്കുന്നതായ ആ കോടർ മുൻപാകെയുള്ള വിളംബരത്തിൽ പറയാണ്, വിശുദ്ധന്മാരുടെ പ്രത്യാശയെ കുറിച്ച് പറയാണ്, ഓഹരി പ്രാപിപ്പാൻ വരും. അല്ല, നിന്റെ പ്രയത്നം മരണാനന്തരം നിന്റെ പ്രവൃത്തികൾ നിന്നെ അനുധാവനം ചെയ്യുന്നു, നിന്നെ ഫോളോ ചെയ്യുന്നു. നാം പോയാലും നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ പുറകെയുണ്ട്. ഹലോ, ഞാൻ ഇന്ന് പകരം സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ, തബീത മരിച്ചു. പക്ഷേ തബീത മരിച്ചപ്പോഴും തബീതയുടെ പ്രവൃത്തികളാണ് ജനങ്ങൾ എടുത്തുകൊണ്ട് വന്നത്. ഉയർത്തിപ്പിടിച്ച കുപ്പായങ്ങൾ, അവരുടെ തയ്ച്ച വസ്തുക്കൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചു. ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇവർ ചെയ്ത പ്രവൃത്തിയാണ്. അവരുടെ സൽപ്രവൃത്തികൾ എടുത്തു പറഞ്ഞു, അവരുടെ മുന്നേറ്റങ്ങൾ എടുത്തു പറഞ്ഞു, പ്രവൃത്തികൾ ഫോളോ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നല്ല പ്രവൃത്തി ചെയ്ത് നല്ല ദാസനെ, നല്ല ദാസനെ വിളിക്കട്ടെ. നിത്യതയുടെ ആ ദിവസത്തിൽ ലജിപ്പാൻ വകയില്ലാത്തവരാണ്, സത്യവചനത്തിന്റെ സാക്ഷികൾ. നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ന് രാത്രി കാലം ഈ ക്ലാസ്സിൽ വന്ന സഹോദരി സഹോദരന്മാരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ഉറച്ച പ്രതിഷ്ഠയും തീരുമാനമുള്ളവരായി, രക്ഷാനിർണയം പ്രാപിച്ചവരായി, ദൈവത്തിന്റെ സെല്ലു വേർപാടും വിശുദ്ധിയുമുള്ളവരായി, ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി, ലോകത്തെയും പാപത്തെയും സാത്താനും ജയിച്ചവരായി, കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ എടുത്തുകൊള്ളപ്പെടുവാൻ അതേ മനസ്സിൽ നിർണയമുള്ളവരായി നമ്മെ ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ എല്ലാവരും അതേ ഉറച്ച തീരുമാനത്തോടെ സഹദൈവ സന്നിധിയില് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ആ പ്രതിഫലത്തിന്റെ ദിവസത്തിൽ നമുക്ക് എന്തെല്ലാം കിട്ടുമെന്നുള്ളത് നാമും ദൈവവുമായിട്ടുള്ള കാര്യം അറിയാവുന്ന വിഷയമാണ്. മനുഷ്യന്റെ വിധിയല്ല, മനുഷ്യന്റെ കണക്കൂട്ടലല്ല, മനുഷ്യന്റെ നിർണയങ്ങളല്ല, ദൈവത്തിന്റെ നിർണയമാണ്. ആ ഓഹരി വാങ്ങുവാൻ നമ്മോട് ചെല്ലുമ്പോൾ, അതേ കാലാവസാനത്തിൽ ഓഹരി പ്രാപിച്ചു വരുമ്പോൾ, അതേ മാനത്തിനും പുകഴ്ചയ്ക്കും തേജസ്സിനുമായി മെച്ചമായി ലഭ്യമാകുവാൻ ദൈവം എല്ലാവർക്കും സംഗതിയാക്കട്ടെ. അതിനായുള്ള പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും തീരുമാനത്തോടും കൂടെ ദൈവസ്ഥലം മുൻപോട്ട് പോകാം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് വേർപെട്ട് ദൈവകൃപയിൽ നിലനിന്ന് കർത്താവിനെ ആരാധിപ്പാൻ എല്ലാവർക്കും ദൈവ സംഗതിയാക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരു വാക്ക് കൽപ്പിച്ച പൂർണ്ണ വിടുതൽ നിശ്ചയമാ, ഒരു വാക്കിലുലകിനെ സൃഷ്ടിച്ചു യേശു സകലവും വഹിച്ചിടുന്നു.